الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസിൽ കിതാബു തൗഹീദ് എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണവും ആ പുസ്തകത്തിന്റെ പേരായ തൗഹീദ് കിതാബു തൗഹീദ് ഈ രണ്ട് പദങ്ങളെ സംബന്ധിച്ചും തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും അതിന്റെ വിപരീതമായ ഷിർക്കും അതിന്റെ ഇനങ്ങളും അതേപോലെ ഗ്രന്ഥരചനയിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടും ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തെളിവായി നൽകിയിട്ടുള്ള ആദ്യത്തെ രണ്ട് ആയത്തുകളുമാണ്, അല്ലെങ്കിൽ ആയത്തിന്റെ വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ ബാക്കി ഭാഗം, അതായത് അതുമായി കിതാബു തൗഹീദുമായി ബന്ധപ്പെട്ട തുടർന്ന് നൽകിയിട്ടുള്ള തെളിവുകൾ, അതിൽ ആയത്തുകളും ഹദീസുകളുമുണ്ട്. അതിൽ മൂന്നാമത്തെ ആയത്ത്, അതിൽ നിങ്ങളെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ടാവില്ല, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്താണ്. അതിന്റെ മുമ്പുള്ള രണ്ടായത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. കണ്ടോ എല്ലാവരും മുകളിൽ തന്നെ? വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു, ഖദ എന്ന് പറഞ്ഞാൽ വിധിച്ചു എന്നാണ് അർത്ഥം. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു, നിങ്ങൾ ആരാധിക്കരുത് എന്ന്, ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ, അതായത് അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് നിങ്ങളുടെ നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. വബിൽ വാലിദൈന ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ, നന്മ കാണിക്കണമെന്നും അള്ളാഹു വിധിച്ചിരിക്കുന്നു. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം. സൂറത്തുൽ ഇസ്രായേലിലെ 23-ാമത്തെ ആയത്താണ്. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വചനമാണ്. വിശ്വാസികളോട് അല്ലാഹു കൽപ്പിക്കുന്ന വിഷയത്തിൽ എന്താണ്, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അല്ലെങ്കിൽ അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കരുത് എന്ന് അല്ലാഹു വിധിച്ചിരിക്കുന്നു. ഇവിടെ ഖദ എന്ന വാക്കിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത്, ഖദ എന്ന് പറഞ്ഞാൽ അവിടെ മലയാളത്തിൽ നമ്മൾ വിധിച്ചു എന്നൊരു ഖാദി എന്ന് പറഞ്ഞാൽ വിധികർത്താവ്, ജഡ്ജി, അതിനൊക്കെ ഖാദി എന്ന് ഉപയോഗിക്കും. ഇവിടെ ഖദ എന്നതിന് അമറ വസ്വ എന്നാണ്. അള്ളാഹു കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ അതിൽ പിന്നെ പറഞ്ഞു എന്ന ഒരു ആശയം കൂടി ഈ രണ്ട് പദങ്ങളിൽ
ഉൾക്കൊള്ളുന്നു എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ ഖളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കൽപ്പനയാണ്, അതോടൊപ്പം അള്ളാഹുവിന്റെ വസിയത്താണ്, ഉപദേശമാണ്. അപ്പോ കൽപ്പന എന്ന നിലക്കും മനുഷ്യൻ നന്നായിത്തീരാൻ ഉള്ള ഒരു വസിയത്ത് എന്നുള്ള നിലക്കും അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുത് എന്ന്. അവിടെ അൻ എന്ന് പറഞ്ഞാൽ അത് മസ്ദറിനെ സൂചിപ്പിക്കാനാണ്. ശേഷം വരുന്നത് തഅബുദു, നിങ്ങൾ ആരാധിക്കുക എന്ന മുദാരിയായ ഫീലൻ. മുദാരിന്ന് മസ്ദറിന്റെ അർത്ഥവും അതുപോലെ തന്നെ കാലത്തിന്റെ അർത്ഥവും രണ്ടർത്ഥവും ഉണ്ടാവും. വർത്തമാനകാലത്ത് അല്ലെങ്കിൽ വരുന്ന കാലത്ത്. അപ്പൊ കാലത്തെ സൂചിപ്പിക്കുന്നു, അതേപോലെ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അപ്പം മസ്ദർ ക്രിയാധാതുവിന്റെയും കാലത്തിന്റെയും അർത്ഥം കിട്ടും എന്നാണ് മുദാരിന്ന്. അതിൽ അൻ കൂടി ചേർത്താൽ അതെന്തായി? തീർത്തും മസ്ദറിന്റെ അർത്ഥത്തിലായി മാറി. അപ്പൊ അല്ലാ തഅബുദു എന്ന് പറഞ്ഞാൽ, അൻ തഅബുദു എന്ന് പറഞ്ഞാൽ ആരാധിക്കൽ. പിന്നെ അതിന്റെ കൂടെ എല്ലാ കൂടി ചേർത്താൽ ആരാധിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ അള്ളാഹുവിന്റെ കൽപ്പന അതുപോലെ തന്നെ വസിയത്ത് എന്ത് കാര്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, അള്ളാഹു ഉപദേശിക്കുന്നത്? ആരാധിക്കരുത് എന്നാണ് ഉപദേശം. ആരെയല്ലാതെ? ഇല്ല ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ. അപ്പോൾ അവിടെ ലാ എന്നതുണ്ട്, പിന്നെ അതിനുശേഷം ഇല്ല ഇസ്തിസ്നാവും വരുന്നുണ്ട്. അപ്പൊ എന്തായി? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നർത്ഥം കിട്ടും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ ഉബുദുല്ലാഹ് വജ്തനിബു താഗൂത്ത്, ഇപ്പം വായിക്കുന്ന തൊട്ടുമ്പുള്ള ആയത്തിൽ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത്, ആ പ്രവാചകന്മാർ ജനങ്ങളോട് ഉപദേശിച്ചതും എല്ലാ പ്രവാചകന്മാരും സഹോദരന്മാരായി ആണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും ദീനൊന്നായിരുന്നു എന്ന് പറയാനൊക്കെ കാരണം അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ആയത്ത് വിശദീകരിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഉബുദുല്ലാഹ് വജ്തനിബു താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, താഗൂത്തിനെ വെടിയുക എന്ന ആയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ആശയം അതിൽ നിന്ന് കിട്ടുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിഷേധവുമുണ്ട്, പിന്നെ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നുണ്ട്, നഫിയും ഇത്ബാത്തുമുണ്ട്. ആ ആശയമാണ് ഇവിടെ ഉബുദു, നിങ്ങൾ ആരാധിക്കണം, വജ്തനിബു താഗൂത്ത് എന്നതിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ ഈ ആയത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം അല്ലാ തഅബുദു ഇല്ല ഇയ്യാഹു എന്നതിലുണ്ട്. അപ്പൊ ലാ ഇലാഹ അതിൽ നഫിയാണ്, അതേപോലെ ഇവിടെ എന്താണ്? ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുത്. അപ്പൊ ലാ ഇലാഹ എന്നതിന്റെ സ്ഥാനത്ത് ഇവിടെ ലാ തഅബുദു, ലാ ഇലാഹ എന്നാൽ ഒരാരാധ്യനുമില്ല, ലാ തഅബുദു എന്നാൽ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നാണ്. എല്ലാ ആരാധനയെയും അവിടെ വിലക്കുന്നു. അപ്പൊ രണ്ടിലും ഒരു നഫി വന്നു. ഒരു ഇലാഹുല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെന്താ പറയണത്? ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ. അപ്പോ ഒരാരാധ്യനുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിച്ചു. അതുപോലെ ഇവിടെ നിങ്ങളൊന്നും ആരാധിക്കുക തന്നെ ചെയ്യരുത്, ആരാധിക്കരുത്, മൊത്തത്തിൽ ആരാധനയെ നിഷേധിച്ചു, പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കി പറയാണ് ഇല്ല ഇയ്യാഹു. അപ്പൊ ആ ഇല്ല ഇയ്യാഹു എന്നുള്ളത് എന്തിന്റെ സ്ഥാനത്താ? ഇല്ലല്ലാഹു എന്നതിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിന്റെ അതേ അർത്ഥം അല്ലാ തഅബുദു ഇല്ല ഇയ്യാ എന്ന ആയത്തിന് ലഭിക്കുന്നു. അപ്പോ ഉബുദുല്ലാഹ് വജ്തനിബു താഗൂത്ത് എന്നതും പിന്നെ അല്ലാ തഅബുദു ഇല്ലായ്യാ, ഈ രണ്ട് ആയത്തുകളും ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥത്തിലാണ്. അതായത് ആരാധനകർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ആരാധന എന്നതിനെവിടെ എന്ത് ചെയ്തു? അള്ളാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തുന്നു. അള്ളാഹു അല്ലാത്ത ഒന്നിനും ഇബാദത്തില്ല. മറ്റടുത്ത് അള്ളാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അപ്പൊ രണ്ടും ഒരേ ആശയമാണ്. അപ്പൊ ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പണ്ഡിതന്മാർ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെടാറോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടോ ഉണ്ടാകാൻ സാധ്യതയല്ല. വ്യത്യസ്തമായി തോന്നാമെങ്കിലും ഒരേ ആശയങ്ങൾ പല രീതിയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഇനി വബിൽ വാലിദൈനി എഹ്സാന, അതുപോലെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. സാധാരണ നമ്മൾ മനസ്സിലാക്കാറുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഖുർആനിൽ പിന്നെ മൂന്ന് സംഗതികൾ ചേർത്ത് പറഞ്ഞതായി കാണാം. ഒന്ന് ഉണ്ടാകുമ്പോഴേ മറ്റത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കണം, അതിനോട് ചേർത്ത് എന്ത് പറഞ്ഞു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതിനോട് ചേർത്ത് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം. അങ്ങനെ ചേർത്ത് പറഞ്ഞ കാര്യങ്ങളിൽ പെട്ട ഒന്നുകൂടിയാണ്. അടുത്തത് വഅബ്ദുല്ലാഹ്, നിങ്ങളുടെ ഉക്കിലുണ്ടാവും വഅബ്ദുല്ലാഹ് വലാ തുഷ്രികു ബിഹി ശൈആ. ഉഅബ്ദുല്ലാഹ് ഇത് നേരത്തെ പറഞ്ഞ ഉഅബ്ദുല്ലാഹ വജ്തനിബു താഗൂത് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ആശയമാണ്, അതേ ആശയമാണ് മറ്റൊരു രൂപത്തിൽ ഉഅബ്ദുല്ലാഹ്. ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞത് ഉഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. പിന്നെ പറഞ്ഞ എന്താ? താഗൂത്തിനെ വെടിയണം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ശക്തികൾ അതാണെന്ത്? താഗൂത്ത്. അതിന്റെ പിന്നെ വിശദമായ അർത്ഥങ്ങൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ്? വലാ തുശ്രിക്കൂ, നിങ്ങൾ പങ്കുചേർക്കരുത് ബിഹി അവനിൽ ശൈഅൻ യാതൊന്നിനെയും. അപ്പൊ ആദ്യം ആരാധിക്കണം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു അവനിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഉഅബ്ദു വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക. വലാ തുശ്രിക്കൂ, അശ്റക എന്ന ഷിർക്ക് ചെയ്തു, പങ്കുവച്ചു, പങ്കുചേർത്തു. വലാ തുശ്രിക്കൂ ബിഹി, അവനിൽ അള്ളാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കരുത്. ഷൈഅൻ, ഷൈഅ് എന്നാൽ വസ്തു അല്ലെങ്കിൽ വസ്തുത, കാര്യം, അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഷൈഅ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധനമാകാം, ഒരു വസ്തുവാകാം, അല്ലെങ്കിൽ ഒരു വസ്തുതയാകാം. വസ്തു അല്ലെങ്കിൽ വസ്തുത. വസ്തുത നമ്മൾ കാണുന്നതല്ല. അപ്പൊ കാണുന്ന വസ്തുവാണെങ്കിലും കാണാത്ത കാര്യമാണെങ്കിലും ഒന്നും രണ്ടിനും രണ്ടും ഉൾക്കൊള്ളുന്നതാണ് ഷൈഅ് എന്നുള്ള വാക്ക്. വലാ തുശ്രിക്കൂ ബിഹി, അവനിൽ നിങ്ങൾ പങ്കുചേർക്കരുത്. ഷൈഅൻ, യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. അവിടെ കൽപ്പനയും വന്നു, നിരോധവും വന്നു, നിരോധനവും വന്നു. അമ്രുണ്ട്, നഹിയുണ്ട് ഈ ആയത്തിൽ. നേരത്തെ ഉള്ള ആയത്തുകളിൽ ലായലായതിന്റെ ആശയം നമ്മൾ പറഞ്ഞു, ഇസ്ബാത്തുണ്ട്, നഫിയുണ്ട്, ഇസ്ബാത്തുണ്ട്, നിഷേധിക്കലുണ്ട്, പിന്നെ അള്ളാഹുവിന് മാത്രം എന്ന സ്ഥാപിക്കലുണ്ട്. അതുപോലെ ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന കൽപ്പന, അതാണ് ഉഅബ്ദുല്ലാഹ്. പിന്നെന്ത് പറഞ്ഞു? വലാ തുശ്രിക്കു ബിഹി ശൈഅ, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന അതിന്റെ വിപരീതെന്താ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അല്ലെങ്കിൽ അന്നാ അള്ളാഹുവിൽ വേറെ ആളുകളെ പങ്കുകാരാക്കുക. അപ്പൊ അതൊരു മുസ്ലിമിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ആദ്യം പറഞ്ഞ ഇബാദത്ത് പൊളിഞ്ഞുപോയി. പുരുത്തൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ കാര്യം ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഓരോ തൗഹീദ് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് എന്താണോ ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ച് കൽപ്പിച്ചതാണ് ഉഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. പിന്നെ എന്താണ് ഒരു തൗഹീദ് അംഗീകരിച്ച ആളിൽ ഉണ്ടാകാൻ പാടില്ലാത്തത്? അത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. അത് വലാ തുശ്രിക്കൂ ബിഹി ശൈഅൻ, അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞു. ഇനിയിവിടെ ആ ആയത്തിന്റെ പ്രയോഗം പരിശോധിച്ചാൽ നമുക്കറിയാം, ഉഅബ്ദുല്ലാഹ് അള്ളാഹുവിനെ ആരാധിക്കണം. പിന്നെ പറയണെന്താ? വലാ തുശ്രിക്കൂ ബിഹി ശൈഅൻ. അവിടെ നമ്മൾ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചതിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞു ശൈഅൻ എന്ന് പറഞ്ഞാൽ വസ്തു, അതുപോലെ തന്നെ വസ്തുത. അപ്പൊ എന്താ കിട്ടുന്നത്? എന്തെങ്കിലും ഒരു സാധനത്തെയോ വസ്തുവിനെയോ ഒരു കാര്യത്തെയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. ഇനി അതിന്റെ മുമ്പെന്താ? ലാ തുശ്രിക്കൂ, നിങ്ങൾ പങ്കുചേർക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞു മുദാരി ആയ പദത്തിന്, അതായത് മുദാരി എന്നാൽ വർത്തമാനകാലം ഭാവികാലം രണ്ടിനെയും സൂചിപ്പിക്കുന്ന ഫേലിലാണ് അറബിയിൽ മുദാരി എന്ന് പറയാം. മലയാളത്തിൽ പറയുന്ന മാതിരി ഭൂതകാലം, വർത്തമാനം, ഭാവി. വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും കൂടി ഉപയോഗിക്കുന്ന വാക്കാണ് മുദാരി ആയ ഫീൽ എന്ന് പറയുന്നത്. അപ്പൊ ആ മുദാരിയിൽ കാലത്തെ സംബന്ധിച്ചുള്ള സൂചന ഉണ്ട്. അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം, പിന്നെ വരാൻ പോകുന്ന കാലം, വർത്തമാനവും ഭാവിയും. അപ്പൊ കാലത്തെ സംബന്ധിച്ച് സൂചന ഉണ്ട്, പിന്നെ ആ പ്രവൃത്തി എന്ത്, ഫയഫ്അലു ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. അപ്പൊ എന്താ ചെയ്യുക അല്ലെങ്കിൽ യക്തുബു എഴുതുന്നു. അപ്പൊ ഇതെന്താ എഴുതുക എന്നൊരു പ്രവൃത്തിയെ കുറിച്ചുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം എന്തുണ്ട്? ആ എഴുത്ത് നടക്കുന്നത് എപ്പോഴാ? ഒന്നുകിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭാവി കാലത്ത് എഴുതും. പറഞ്ഞ മനസ്സിലായിട്ടോ? പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള അർത്ഥവും വരുന്നു, അതോടൊപ്പം ആ പ്രവൃത്തി എപ്പോൾ നടക്കുന്നു ആ കാലത്തെക്കുറിച്ചുള്ള അർത്ഥവും വരുന്നു. അപ്പൊ മസ്ദറിന്റെയും സമൻ കാലത്തിന്റെയും അർത്ഥം മുദാരിയാഴ്ഫിയിലുണ്ട്. അതേപോലെ നേരത്തെ അല്ലാ താഴ്ബുദു എന്ന് പറഞ്ഞപ്പോ നമ്മൾ വിശദീകരിച്ചു, മുദാരിയിൽ അൻ ചേർത്താൽ അതെന്താണ് മസ്ദറിന്റെ അർത്ഥം ലഭിക്കുന്നു. ഇപ്പോ യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, അൻ യദ്ഹബ എന്ന് പറഞ്ഞാൽ പോകൽ എന്നാ, യക്തുബു എഴുതുന്നു, അൻ യക്തുബ എഴുതൽ. അപ്പൊ എന്താ എഴുതുക എന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ നാമം ക്രിയാധാതു. അപ്പൊ ഇവിടെ എന്തായി? വലാതുഷ്രിക്കൂ എന്ന് പറഞ്ഞാൽ ലാ തുഷ്രിക്കൂ, നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ ആ തുഷ്രിക്കൂ എന്നതിന് അതിന്റെ മസ്ദറിന്റെ അർത്ഥം കൽപ്പിച്ചാൽ എന്തായി? ലാ ഇശ്രാക എന്നർത്ഥം കൊട്ടു. അപ്പൊ ലാ ഇലാഹ എന്ന് പറഞ്ഞ അർത്ഥം ഒരു പറയും ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹുമില്ല. അപ്പൊ അതുപോലെ ഇവിടെ ലാ ഇശ്രാക ഒരു പങ്കു ചേർക്കലും ഇല്ല. ബിഹി അരിൽ അള്ളാഹുവിൻ ലാ തുഷ്രിക്കു ബിഹി എന്ന് പറഞ്ഞാൽ ലാ ഇശ്രാക ബിഹി, അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കലുമില്ല. അപ്പൊ ഇതെന്ത് മനസ്സിലായി? അവിടെ പങ്കു ചേർക്കുക എന്ന പ്രവർത്തനത്തെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു, വിലക്കി അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ലേശം ഒന്ന് നമ്മൾ മനസ്സെടുത്ത് വേറെ ചിന്തയൊക്കെ മാറ്റിയിട്ടൊന്ന് പഠിക്കണം. അപ്പൊ ലാ തുഷ്രിക്കൂ നിങ്ങൾ പങ്കു ചേർക്കുന്നതിനാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ? ഒരു പങ്കു ചേർക്കലും പാടില്ല. അപ്പൊ എന്താ അവിടെ പങ്കു ചേർക്കുക എന്ന എല്ലാ ഇനത്തെയും അവിടെ എന്ത് ചെയ്തു, എന്താക്കി, വിലക്കി. അപ്പോ ഒരു ആമായ അർത്ഥം, പൊതുവായ അർത്ഥം കിട്ടി. പങ്കു ചേർക്കുക എന്ന എല്ലാ വകുപ്പിനെയും എന്ത് ചെയ്തു, അതിലുൾപ്പെട്ടു. അപ്പോ ഒരു പങ്കു ചേർക്കുന്നല്ല, അപ്പോ ഒരു തരത്തിലുള്ള പങ്കു ചേർക്കലും പാടില്ല. മനസ്സിലായി? ഇപ്പൊ ഒരു ഇലാഹം ഇല്ല എന്നാൽ അള്ളടക്കല്ല എന്നല്ല വരുന്നത്. അതുപോലെ ലാ ആ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് വരണം, ഇല്ലല്ലാ അള്ളണ്ട് എന്ന് സ്ഥാപിക്കുന്നത്. അതുപോലെ ലാ ഇശ്രാക്ക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പങ്കു ചേർക്കലും ഇല്ല. ബിഹി ആരിൽ, അള്ളാഹുവിൽ. അപ്പൊ ലാ തുഷ്രിക്കു ബിഹി, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിൽ ഒരു തരത്തിലുള്ള ശിർക്കും പങ്കു ചേർക്കലും പാടില്ല. അപ്പോ ശിർക്ക് പങ്കുവെക്കുക എന്നതിന്റെ എല്ലാ ഇനത്തെയും അതിലെന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. അപ്പോ ഒരു ആമായ അർത്ഥം അവിടെ വന്നു. പിന്നെ അറബി ഭാഷാ പ്രയോഗം അനുസരിച്ച് ഒരു പിന്നെ നഫി അല്ലെങ്കിൽ നഹി, നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. അപ്പൊ ലാ ഇലാഹ അവിടെ എന്താ, നിരോധിക്കലാണോ നിഷേധിക്കലാണോ? ലാ ഇലാഹ എന്നാൽ നിരോധിക്ക, നിഷേധിക്കല്ലേ. ഒരു ഇലാഹുല്ല, ഒരാളുമില്ല എന്നവിടെ വിലക്കുകയാണോ ഇല്ലാന്നറിയാലാണോ? ഇല്ലാന്ന് പറയാണ്. അപ്പോ പിന്നെ ലാ എന്നത് രണ്ടർത്ഥത്തിലും ഉപയോഗിക്കും, എന്തിന്, വിലക്കാനും ഉപയോഗിക്കും, ഇല്ല എന്ന് പറയാനും ഉപയോഗിക്കും. ലാ ഇലാഹ എന്ന് പറഞ്ഞിടത്ത് എന്താ ഉള്ളത്, വിലക്കലാണ്, അല്ല പിന്നെ നിഷേധിക്കലാണ്. ലാ തുഷ്രിക്കു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, വിലക്കുകയാണ്, ചെയ്യരുത്. അപ്പൊ ഇത് രണ്ടാണെങ്കിലും അതിനുശേഷം പിന്നെ ഇവിടെ മസ്ദറ് കൂടി വന്നപ്പോ എന്തായി, ലാ തുഷ്രിക്കു എന്ന ലാ ഇശ്രാക്ക, ഇശ്രാക്ക് എന്ന് പറഞ്ഞാൽ മസ്ദറാണ്, മസ്ദറിന് പിന്നെ നക്കിറ മൈരിഫ എന്ന് പറയും, നക്കിറന്റെ അർത്ഥം കിട്ടും. ഇപ്പൊ നക്കിറ വന്നാൽ എന്താ, ഈ ആമായ അർത്ഥം കിട്ടി. അതുകൊണ്ടാണ് ലാ ഇശ്രാക്ക ഒരു പങ്കു ചേർക്കലുമില്ല എന്ന് പറഞ്ഞത്. ഇനി അതിനുശേഷം ഒരു നക്കിറയായ പദം വന്നിട്ടുണ്ടെങ്കിൽ അതിനും എന്തർത്ഥം കിട്ടും, ആമായ അർത്ഥം കിട്ടും. അപ്പൊ ഇവിടെ എന്താ, നെക്കിയർ നേർക്കു നേരെ നെക്കിയറായ ഒരു വാക്ക് എന്താ വരുന്നത്, ഷെയ്. അപ്പൊ എന്തായി, ഒന്നിനെയും, ഷെയ്, ഒന്നിനെയും പങ്കു ചേർക്കരുത്. അപ്പൊ രണ്ട്, ഇത് പെട്ടെന്ന് തലേ കയറൂല, രണ്ട് ആമായ അർത്ഥം വന്നു. ലാ തുഷ്രിക്കു ബിഹി എന്നുള്ളതിൽ ഒരു ആമായ അർത്ഥമുണ്ട്, ഷെയ്ൻ എന്ന് പറയുന്നതിൽ എന്തുണ്ട്, രണ്ടാമതൊരു ആമമായ പൊതുവായ അർത്ഥമുണ്ട്. എന്നാൽ ഷിർക്കിന്റെ യാതൊരു അംശവും ഒരു ശക്തിയിലൂടെയും അള്ളാഹുവിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ വിലക്കാണ് എന്നാണ് പണ്ഡിതന്മാരുടെ ഈ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ആമമായ അർത്ഥം എന്താ, ലാ പിന്നെ ലാ ഇശ്രാക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഉള്ള ഷിർക്കിന്റെ ഇനങ്ങളും ഒരു പങ്കു ചേർക്കലില്ലെന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഷിർക്കിനെ എത്ര വിഭജിക്കാം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ രണ്ട് തലക്ക് വിഭജിച്ചിട്ടുണ്ട്. എന്താ, ഒന്ന് അഷിർക്കുൽ അക്ബർ, രണ്ടാമത്തേത് അഷിർക്കുൽ അസ്ഗർ. പിന്നെ അതിൽ തന്നെ ലാഹിറായത് ബാത്തിനായത് വേറെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ വേറെ രീതിയിൽ പണ്ഡിതന്മാർ മൂന്നായി തിരിച്ചു എന്ന് പറഞ്ഞു. എന്താ, അക്ബറും അസ്ഗറും ഹഫിയും. ഈ രണ്ട് നിലക്ക് വിശദീകരിച്ചാൽ രണ്ടിലും എന്തുണ്ട്, മൂന്നും അടങ്ങിയിട്ടുണ്ട്. പരസ്പരം വൈരുദ്ധ്യമല്ല, ആശയക്കൊന്നു തന്നെ. അപ്പൊ ഇവിടെ എന്താ, ലാ തുഷ്രിക്കൂ ബിഹി എന്ന് പറഞ്ഞാൽ ലാ ഇസ്രാക ബിഹി, അവനിൽ ഒരു തരത്തിലുള്ള പങ്കു ചേർക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച ഷിർക്കിന്റെ മൂന്ന് രണ്ടിനങ്ങൾ അല്ലെങ്കിൽ മൂന്നിനങ്ങൾ, ആ ഒരു തരത്തിലുള്ള പങ്കു ചേർക്കലും, അക്ബറും പാടില്ല അസ്ഗറും പാടില്ല ഹഫിയും പാടില്ല, ഒരു തരത്തിലുള്ള പങ്കു ചേർക്കലും പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ആമായ അർത്ഥം, എന്താ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും അവിടെ ഉദ്ദേശിക്കുന്നു. ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഷിർക്കിന്റെ ഒരു ഇനവും അള്ളാഹുവിൽ പങ്കുവെക്കാൻ പാടില്ല, ചേർക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ലാ തുശ്രിക്കു ബിഹി എന്നതിലെ ആമായ അർത്ഥം. രണ്ടാമത്തേതിൽ എന്താണ്, ഷൈഅൻ എന്ന് പറയുന്നത് ഒരു നക്കിറയായ വാക്കാണ്, ഒരു പ്രത്യേക നാമമല്ല. അതിന് ആരിഫ അറിയും, അല്ല് ചേർത്താൽ ഇപ്പൊ ഒരാളെ പേര് മുഹമ്മദ് എന്താ, അല്ലെങ്കിൽ അഹമ്മദ്, ഇബ്രാഹിം, മൂസ എന്നൊക്കെ പറഞ്ഞാ ഒരു പ്രത്യേകമായ അറിയപ്പെട്ട നാമാണ്, അതിനാണ് മൈരിഫ അറിയാം. എന്നാ അങ്ങനല്ലാതെ പ്രത്യേകമല്ല, ഇന്നതാണ് എന്ന് പ്രത്യേകിച്ച് നിർണയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്ര ആശയം കിട്ടാത്ത ഒരു ഇസ്മ്, അതിനെന്ത് പറയും, നക്കിറ എന്ന് പറയും. എന്നാ പ്രത്യേകമായി അറിയപ്പെടാതെ, ഇപ്പൊ ഒരു കലം എന്താ, പേന, പേന എന്റെ കയ്യുള്ള പേന, നിങ്ങളെ കയ്യുള്ള പേന, ഏത് പേനയാകാം, ഏത് പേന എന്നല്ല, കലമുൻ, ഒരു പേന, അത് ലോകത്തുള്ള ഏത് പേനയാ. നേരെ മറിച്ച് അതിനകത്ത് അൽ ഖലമു എന്ന് പറഞ്ഞാൽ എന്തായി, ആ പേന അല്ലെങ്കിൽ ഈ പേന, ഒരു പ്രത്യേകമായ പെണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും പെണ്ണിനെയല്ല. അപ്പോ അങ്ങനെ പ്രത്യേക വസ്തുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എന്ത് പറയും, മാരിഫ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് നക്കിറ എന്ന് പറയും. ഇവിടെ ഇപ്പൊ ഷെയ്ഉൻ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തുത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പോ മാരിഫയാണോ നക്കിറാണോ, ഏതെങ്കിലും ഇന്ന സംഗതി എന്നുണ്ടോ, ഇല്ല. ഷെയ്ഉൻ ഏത് സംഗതിയും പങ്ക് ഇനി വരാണ്ട് ഇതിനടുത്ത് എന്ന് പറയാറുണ്ടോ, ഇത് രണ്ടാമത് ഓണാക്കാൻ മറന്നവനോട് നാളെ തന്നെ തന്നെ എത്തി. നമ്മൾ വായിച്ചത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ആയത്തുകളും ഹദീസുകളും പിന്നെ സഹാബികൾ താബിഈകൾ സലഫുകളായ ആളുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വാചകങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതാണ് ഗ്രന്ഥത്തിന്റെ ശൈലി എന്ന്. അപ്പൊ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം. ഇത് നബിന്റെ ഹദീസ് അല്ല. അദ്ദേഹം പറയാണ് എന്ത്, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി അലൈഹ ഖാതമുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്രയുള്ള സീലുള്ള ഒരു വസിയത്തിലേക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നവൻ, ഫൽ യഖ്റഅ, അവൻ പാരായണം ചെയ്യട്ടെ, ഖൗലഹു തആല, എന്നിട്ടിപ്പോ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ച കുൽ തആലൂ അത്തുൽ മാ ഹറമ റബ്ബുകുമുള്ള പിന്നെ ആയത്ത്, ആ ആയത്ത് മാത്രമല്ല അവിടെ കൊടുത്തതാണ് ഇലാ ഖൗലിഹി. ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ബുക്കിൽ എന്താ ഉള്ളത്, ഷൈഅൻ കഴിഞ്ഞിട്ട് പിന്നെ ഇലാ ഖൗലിഹി എന്ന ആയത്ത് അവിടെ തീർന്നിട്ടില്ല. ഇലാ ഖൗലിഹി അള്ളാഹുവിന്റെ ഈ വാക്ക് വരെ. വഅന്നഹാദാ സിറാത്തി മുസ്തഖീമ എന്ന ആയത്ത് വരെ എന്ത് ചെയ്തു, അദ്ദേഹം ഊതിക്കേൾപ്പിച്ചു. ഇത് നേരത്തെ നമ്മൾ ഓതിയ 151-ാമത്തെ ആയത്താണ്. ഇത് 53-ാമത്തെ ആയത്താണ് ഇത്. വഅന്നഹാദാ സിറാത്തി മുസ്തഖീമ എന്നുള്ളത് അന്നാമിലെ. അപ്പൊ ഈ മൂന്ന് ആയത്തും, ഈ മൂന്നായത്തുകളിലും എന്താ വിലക്കിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. അപ്പൊ ആ മൂന്ന് ആയത്തുകളും അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കേൾപ്പിച്ചു. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതിന് മനസ്സിലാക്കാനുള്ള എന്താ ആദ്യം പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയത് എന്തുകൊണ്ടാണ്, തൗഹീദ് കൊണ്ടാണ്. അപ്പോൾ അവിടെ നബിയുടെ മുദ്രയുള്ള ഒരു വസിയത്തിലേക്ക് നോക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ എന്താ അയന പണ്ഡിതന്മാർ വിശദീകരിച്ചത്, നബി മരിക്കുന്ന സമയത്ത് ഒരു വസിയത്ത് തന്നു എന്ന് വിചാരിക്കുക. ആ വസിയത്ത് നബിന്റെ സീല് വെച്ച് പൂട്ടി നബി തന്നെ, എന്നിട്ട് നബിന്റെ മരണശേഷം ആ വസിയത്ത് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുകയാണെങ്കിൽ അതിൽ എന്താ ഉണ്ടാകുക, ഏതാ ഈ പറഞ്ഞ ആയത്ത്, ഏത് കുൽ തആലൂ. അപ്പൊ അതിന്റെ തുടക്കത്തിൽ എന്താ പറയണത്, അള്ളാഹു യാതൊന്നിനെയും ഒരു നിലക്കും പങ്കുചേർക്കാൻ പാടില്ല. അതാണ് നബിയുടെ മുദ്രയുള്ള വസിയത്ത്. അപ്പൊ നബി അവസാനം പറഞ്ഞ വസിയത്ത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ എന്താണ്, ഇതാണ്. അപ്പൊ നബി തുടങ്ങിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചതും തൗഹീദ് പറഞ്ഞുകൊണ്ടും അതിനെ സംബന്ധിച്ച് ഞങ്ങളെ ഉപദേശിച്ചും ഷിർക്കിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ്. അതാണ് നബിയുടെ മുദ്രയുള്ള വസിയത്തിലേക്ക് ആരെങ്കിലും നോക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് വേണ്ടത്. അപ്പൊ മോള് നമ്മൾ വായിച്ച ആയത്തുമായി ബന്ധപ്പെട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം അതിനോട് ബന്ധപ്പെടുത്തി കൊടുത്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളില്ല, അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത ഹദീസ് അൻ മുആദ് ബിൻ ജബലി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അദ്ദേഹം പറയാൻ, കുന്തു റദീഫൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ. ഖാല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു ഞാനായിരുന്നു, റദീഫൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റദീഫ് എന്ന നാള് പിന്നിൽ യാത്ര ചെയ്യുന്ന ആള്. നമ്മൾ ബൈക്കുമല് വെഹിക്കിളെത്തും കയറിയാൻ ഓനാരാ, നമ്മളെ റദീഫാണ്. അപ്പൊ നബിന്റെ റദീഫ്, നബിന്റെ കൂടെ പിന്നിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. അലാ ഹിമാരിൻ, ഒരു കഴുതപ്പുറത്ത്. അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതിന്റെ ഈ ആയത്ത് ഹദീസ് കഴിഞ്ഞിട്ട് അവിടെ ഫവാഇദ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ചുരുക്കം കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നത്, അതുകൊണ്ട് അത് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ കാണാനെന്ത്, ഒന്ന് നബി സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് അല്ലേ, ഭരണാധികാരിയാണ്, നേതാവാണ്, ഒക്കെയാണ്. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാതൊരു അഹങ്കാരവും കിബറും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, തന്റെ അനുയായികളിൽപ്പെട്ട ഒരാളെ എന്ത് ചെയ്തു, കൂടെ ഇരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു. അത് നബിയുടെ തന്റെ സഹാബത്തിനോടുള്ള സ്നേഹവും താഴ്മയും വിനയവും ഒക്കെയാണ്. പിന്നെ അതിൽ വേറെ കാര്യം കൂടി മനസ്സിലാക്കാം, അതൊക്കെ ഇതിന്റെ ആ ഫവായത് പറഞ്ഞിട്ടുണ്ട്. എന്താ, ഒരാളുടെ വാഹനപ്പുറത്ത് മറ്റൊരാൾക്ക് കൂടി, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ മറ്റൊരാൾക്ക് കൂടി കയറാൻ സൗകര്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ കൂടി എന്ത് ചെയ്യണം, കയറ്റിക്കൊണ്ടോണം. ഇത് വേറെ ഹദീസുകളിൽ കാണാം. നമ്മൾ വെറുതെ അങ്ങനെ ഓടിച്ചു പോവുക, അപ്പൊരുത്തം കയ്യാട്ടി, നമ്മളത് കണ്ടില്ല ആളുകൾക്ക് അങ്ങനെയുള്ള നോക്കുക, നേരെ നോക്കുള്ളൂ.
അയ്യാ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ണ് നേർക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടൂല. ആ കണ്ടില്ലാന്ന് നിൽക്കുന്ന തീര നമ്മളൊന്ന് പോലെ നമ്മൾ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കയറ്റിയാതെ വണ്ടി പോലെയാന്ന് വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചവിട്ടാൻ പിന്നെ ഒന്ന് ഇറക്കി കൊടുക്കാൻ അതിനൊക്കെ ഉണ്ടാവും സമയം പിടിക്കുക. അപ്പം അത്രയും സമയം പോവും, നമ്മളെ സമയം പോയി. പിന്നെ ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ മുട്ടിയിട്ട് ബന്ധം വല്ല പരിക്ക് പറ്റിയാൽ അതിന്റെ പിന്നെ നമ്മൾ പോയി നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പക്ഷെ ഇവിടെ എന്താ, ഇങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വേറെ ഹദീസിൽ വന്നതാണ്. നമ്മളെ വാഹനത്തിൽ പുറത്ത് സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവനെ കയറ്റണം എന്ന് നബി ഉപദേശമുണ്ട്. അവിടെ നബിയെ നടപ്പിലാക്കുക. മൂന്നാമത്തെ കാര്യം, നബിന്റെ കാലത്തുള്ള വാഹനങ്ങൾ പരിശോധിച്ചാൽ അതിലേറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരു താഴ്ന്ന വാഹനമായി, നമ്മുടെ നാട്ടിലുള്ള പലചാതി വാഹനങ്ങളിലെ ലക്ഷങ്ങളുടെ കോടികളുടെയൊക്കെ വാഹനമുണ്ട്. പറഞ്ഞിട്ട് 18 കോടിന്റെ കാറിന് 16 കോടി കൊടുത്ത് നമ്പർ വാങ്ങിയാണ് അജാതി ഭ്രാന്തന്മാരൊക്കെ ജീവിക്കുന്ന കാലഘട്ടം ഇതിലല്ലേ. അപ്പോ ഒട്ടകം, കുതിര ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്പീഡ് കുറഞ്ഞ, നിലവാരം കുറഞ്ഞ, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ലൊക്കട വണ്ടിയാണ് എന്ത്? കഴുത. ആ കഴുതപ്പുറത്താണ് ആര് കയറുന്നത്? ഏറ്റവും വലിയ ശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുന്നത്. അപ്പൊ അതൊക്കെ ഇത് ആ വിഷയം ബന്ധപ്പെട്ടുള്ള ഹജീസിന്റെ കാര്യങ്ങളാണ്. റഹിമാര് ഫഖാലലി, അപ്പോൾ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞു എന്നാണ് അവിടെ ചോദിച്ചു എന്നത്. യാ മുആദ്, മുആദേ, അതദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്? അതദരി ദറാ യദരി എന്ന അറിയുക എന്നാണ്. അപ്പൊ നിങ്ങൾ ഖുർആൻ പഠിക്കുമ്പോ അൽഖാരിയത്തും അൽഖാരിയ വമാ അദ്രാക അല്ലെ, അദ്രാ അറിയിച്ചു തന്നു, അറിയിച്ചു കൊടുത്തു, ദറാ എന്ന അറിഞ്ഞു മനസ്സിലാക്കി. അതദരി നിനക്കറിയുമോ, മാ എന്താണെന്ന്, ഹഖുല്ലാഹ് അലൽ ഇബാദ്, അബ്ദിന്റെ ബഹുവചനാണെന്ത്? ഇബാദ്, അബ്ദ് എന്നതാ അടിമ, ഇബാദ് അടിമകൾ. ഹഖുല്ലാഹ് അള്ളാന്റെ ഹക്ക്, അലൽ ഇബാദി അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ ഹക്ക് എന്ന് പറഞ്ഞെന്താ, അടിമകളുടെ മേലുള്ള അല്ലെങ്കിൽ അടിമകൾ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന കടമ, അള്ളാഹുവിനോടുള്ള ബാധ്യത. ഹക്കിൽ രണ്ടർത്ഥം കിട്ടും, കടമ എന്നും അർത്ഥമുണ്ട്, അവകാശം എന്നും അർത്ഥമുണ്ട്. അതതിന്റെ പ്രയോഗവും സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറും. അതിനുശേഷം അലയാണ് ചേർക്കുന്നതെങ്കിൽ എന്താണ്, ബാധ്യത എന്നർത്ഥം കിട്ടും. ലീ എന്നാണ് ചേർക്കുന്നതെങ്കിൽ അവകാശം എന്നർത്ഥം കിട്ടും. രണ്ടും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, അലയ്യ ഹക്കുൻ, ഇതാണ് അലയ്യ ഹക്കുൻ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് കിട്ടാണ്ടെന്നല്ല, ഞാൻ കൊടുക്കാണ്ട്, എന്റെ മേൽ കടമയുണ്ട്. അപ്പാണ് ഹക്കിന് എന്താ അർത്ഥം? കടമ എന്നാണ്. അലയ്യ ഹക്കുൻ, എനിക്ക് ബാധ്യതയുണ്ട്. ലീ ഹക്കുൻ എന്ന് പറഞ്ഞാലോ, എനിക്കിങ്ങോട്ട് കിട്ടാണ്ടെന്നായി, എനിക്ക് അവകാശമുണ്ട്, എനിക്ക് അർഹതയുണ്ട്. അപ്പൊ ഈ ഹക്കിന് എന്താണ്, അർഹത എന്ന് അർത്ഥം വന്നു, കടമ എന്ന് അർത്ഥം കിട്ടും. അപ്പൊ അതിന് ശേഷം ചേർക്കുന്ന അലയാണോ ലീ എന്നതാണോ നോക്കിയിട്ടാണ് കടമ ബാധ്യത അർഹത എന്നായി മാറുന്നത്. അപ്പൊ ഇവിടെ എന്താ, ഹക്കുൻ ഹക്കുല്ലാഹി അലൽ ഇബാദ്, ആ അള്ളാന്നുള്ള മാറ്റി വെച്ചിട്ട് ഹക്കുൻ അലൽ ഇബാദ് എന്ന് പറയുമ്പോൾ അർത്ഥമായി, അടിമകൾക്ക് കിട്ടാനുണ്ടെന്നാണോ, അടിമകൾ കൊടുക്കാനുണ്ടെന്നാണോ, കടമുണ്ടെന്നാണോ, അർഹത ഉണ്ടെന്നാണോ, ബാധ്യതയുണ്ട്. അലൽ ഇബാദ് ആരുടെ മേൽ ബാധ്യതയുണ്ട്? അടിമകളുടെ മേൽ ബാധ്യതയുണ്ട്. ആരോടുള്ളതാണത്? അല്ലാഹ്. അപ്പൊ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്ത് എന്ന് നിനക്കറിയുമോ? വമാ ഹക്കുൽ ഇബാദി അലല്ലാ, പിന്നെ അത് തിരിച്ചു പറയാൻ, വമാ ഹക്കുൽ ഇബാദ്, ഇവിടെ ഹക്കാരുടെ അടിമകളുടെ മേലല്ല, അലല്ലാ. അപ്പൊ എന്താ ഈ കടമ ആരുടെ മേലായി? അള്ളാന്റെ മേൽ. അള്ളാഹുവിന് അടിമകളോടുള്ള കടമ എന്താണ് എന്ന് നിനക്കറിയുമോ? മനസ്സിലെ, ഒന്ന് അടിമകൾക്ക് അള്ളാഹിനോട് അങ്ങോട്ടുള്ള കടമ, രണ്ടാമത്തേത് അള്ളാഹ്ക്ക് അടിമകളോട് ഇങ്ങോട്ടുള്ള കടമ. അപ്പൊ അക്കാണ് ബാധ്യത, ഹക്ക്, നിർബന്ധമായ കാര്യം എന്ന് തന്നെ പണ്ഡിതന്മാർ ശരിക്കും പറയാം. ഖുൽതു, ഞാൻ പറഞ്ഞു, ആരാ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, എനിക്കറിയില്ല, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുക്കും അവന്റെ പ്രവാചകനും അറിയാം. അപ്പൊ എന്താ അവിടെ ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കാം, എന്താ ഇപ്പൊ ഒരു പഠിപ്പിക്കുമ്പോ അങ്ങനെ പറഞ്ഞു പോണേക്കാൾ മനസ്സിൽ നിൽക്കണ്ട ചോദ്യം, മറുപടി. എടുക്കുക അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ആൾ ചിന്തിക്കുക, എന്തായിരിക്കും അത്, അവന്റെ ശ്രദ്ധ കിട്ടും അല്ലേ. എന്നിട്ട് ഒന്നുകിൽ ഓൻ പറയാ, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ ഒരു ചോദ്യം മറുപടി. ഇതൊക്കെ ഇന്നിപ്പോ വിദ്യാഭ്യാസം എങ്ങനെയാകണം എന്നൊക്കെ വലിയ വലിയ ചിന്തകന്മാരായ ആളുകളാണ്, ഇതൊക്കെ നബി പഠിപ്പിച്ചതാ. ചോദ്യം മറുപടി, ചോദ്യം കൊടുക്കുക, ചിന്ത ക്ഷണിക്കുക, എന്നിട്ട് മറുപടി തരിക. ഇപ്പൊ ഖുർആനിൽ അൽ ഖാരിയ മൽ ഖാരിയ അദ്രാക മൽ ഖാരിയ എന്താ 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 എനിക്കറിയോ എന്ന് ചോദിച്ചാൽ പിന്നെ ആരാ ഉത്തരം പറയണത്? അതല്ല, അതിനാ ശ്രദ്ധ എനിക്ക് എന്റെ ഗൗരവത്തെ ബോധ്യപ്പെട്ട കൂടിയാണ്. അപ്പോ അതൊരു രീതിയിൽ മനസ്സിലാക്കാം. ഇനി അങ്ങനെ ആൾ നമ്മളോട് ചോദിച്ചിട്ട് അറിയില്ല എന്നാ ഇപ്പൊ എന്താ നമ്മളെ മോശക്കാരനെ ചോദിക്കില്ല, എന്തെങ്കിലും തട്ടിവിടുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, അറിയില്ലെങ്കിൽ എന്ത് വേണ്ട പറയണ്ട. ഇവിടെ ഇപ്പൊ എന്താ അള്ളാഹു റസൂലുഹു ആയതുപോലെ എനിക്ക് അറിയില്ല എന്നാ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചു നോക്കണമെന്ന് ഇല്ല, അറിയില്ല. അള്ളാഹ് അറിയാം, റസൂൽ അറിയാം, എന്താ അവരാണ് ഏറ്റവും അറിയുന്നവർ. കാല അപ്പോ ഹഖുല്ലാഹി അലൽ ഇബാദ് എന്താർത്ഥം കിട്ടപ്പതിന്? ഹഖുല്ലാഹി അലൽ ഇബാദ് അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടമ ബാധ്യത, അതാണ് ഒന്നാമത്തെ ചോദ്യം. അതെന്താ? അയ്യഅബുദൂഹു അവർ അവനെ ആരാധിക്കുക എന്നതാണ്. അപ്പോ മനുഷ്യന്മാരുടെ അള്ളാഹുവിനോടുള്ള കടമ എന്താ? തിന്നാൻ കൊടുക്കണ്ട, ചോറ് കൊടുക്കണ്ട, ചെലവ് കൊടുക്കണ്ട, വേറൊന്നും വേണ്ട, സഹായിച്ചു കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ ഖുർആനിൽ വേറെ വിഷയത്തിന്റെ ഒന്നും കൂടെ ആവശ്യപ്പെടുന്നില്ല. പിന്നെന്താ എന്തേ പറയുള്ളൂ? അള്ളാഹുവിന് ഇബാദത്ത് എടുക്കണം എന്നതാണ് മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന കടമ. വലാ യുശ്രിക്കു ബിഹി ഷൈആ, ഇത് അപ്പൊ ഞാൻ പറയേണ്ട, നേരത്തെ പറഞ്ഞു അവിടെ ലാ തുശ്രിക്കു ബിഹി ഷൈആ, അവിടെ എന്താണ് തുശ്രിക്കു എന്നുള്ളത്? യുശ്രിക്കു, കാരണം അടിമകളെ കുറിച്ച പണ്ട് വലാ യുശ്രിക്കു അവർ പങ്കു ചേർക്കരുത് എന്നതും. ബിഹി അള്ളാഹുവിൽ ഷൈആൻ യാതൊന്നിനെയും, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നതും അവനെ ആരാധിക്കുക എന്നതുമാണ് മനുഷ്യർ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന കടമ വേറൊന്നുമില്ല. അള്ളാഹ് ഇബാദത്ത് എടുക്കുക, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഈ ഒരു കടമ മാത്രമേ നമ്മൾ ആരോട് ചെയ്യേണ്ടിയുള്ളൂ? അള്ളാഹിനോട് ചെയ്യുള്ളൂ. അപ്പൊ നിസ്കാരമല്ലേ നോമ്പിൽ നിന്നൊക്കെ ചോദിക്കുക, അതൊക്കെ അതിൽ എന്തുപെട്ടതാ? ഇബാദത്തിൽപ്പെട്ടതാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, രണ്ടാമത്തെ ചോദ്യം എന്താ? അള്ളാഹുവിന് സൃഷ്ടികളോടുള്ള കടമ എന്താണ്? വഹക്കുല്ലാഹി അലൽ ഇബാദ്, വഹക്കുൽ ഇബാദി അലല്ല, അള്ളാഹുവിന് അടിമകളോടുള്ള ഹക്ക് കടമ അല്ലാ യുഅദ്ദിബ മല്ലാ യുശ്രിക്കു ബിഹി ഷൈആ, എന്താണ് അല്ലാ യുഅദ്ദിബ ശിക്ഷിക്കാതിരിക്കലാണ്. അദബ എന്നാൽ അദാബ് എന്താ ശിക്ഷ, അല്ലാ യുഅദ്ദിബ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. ആര്? അള്ളാഹു. ആരെ? മൻ? ഒരുത്തനെ. ലാ യുശ്രിക്കു അവൻ പങ്കു ചേർക്കുന്നില്ല ബിഹി അള്ളാഹുവിൽ യാ ഷൈഅൻ യാതൊന്നിനെയും, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ഒരുത്തനെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ കടമ. അപ്പോ ഒരു കടമ അങ്ങോട്ട്, അല്ല ഒരു കടമ അങ്ങോട്ട്, ഒരു കടമ അങ്ങോട്ട്. അതെന്താ? അങ്ങോട്ടുള്ള കടമ, അള്ളാഹിനുള്ള കടമ, അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അള്ളാഹിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. ആ കടമ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് പകരം അള്ളാഹു നൽകുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സ്വയം ബാധ്യതയായി ഏറ്റെടുത്തതാണ് എന്ത്? ഈ ഹക്ക് കടമ ആര് നിർവഹിക്കുന്നുവോ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കടമയായി ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് അവിടെ ഹക്ക് എന്ന് ഉപയോഗിക്കാൻ കാരണം. നമുക്ക് വിശദീകരിക്കും പറയാം. കൊൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു. ആര്? മുആദ് റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അഫലാ ഉബശ്ശിറുന്നാസ ബശ്ശറ എന്ന സന്തോഷവാർത്ത അറിയിക്കുക, ബുശ്ര സന്തോഷവാർത്ത. അഫലാ ഉബശ്ശിറു, ഞാൻ സന്തോഷവാർത്ത അറിയിക്കട്ടെയോ, എനിക്ക് അറിയിച്ചുകൂടെ, അന്നാസ ജനങ്ങളോട്, ജനങ്ങൾക്ക് ഞാൻ സന്തോഷവാർത്തയായി അറിയിക്കട്ടെ, അറിയിച്ചുകൂടെയോ. ഏത് എന്താ ഈ സന്തോഷവാർത്ത? തൗഹീദ് അനുസരിച്ച് ശിർക്ക് ചെയ്യാതെ എത്തും ജീവിച്ചാൽ അവനെ അള്ളാഹു എന്ത് ചെയ്യൂല, ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു ഒരു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. വലിയൊരു കാര്യമാണുള്ളത്. ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ. കാല ലാ തുബശ്ശിർഹും, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലാ തുബശ്ശിർഹും, നീ അവരോട് എന്ത് ചെയ്യണ്ട, ലാ തുബശ്ശിർഹും, അവരെ നീ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതില്ല.
ഫ യത്തക്കിലൂ,
അങ്ങനെ നീ അവരോട് ഈ കാര്യം സന്തോഷ വാർത്തയായി അറിയിച്ചാൽ ഫ യത്തക്കിലൂ, തവക്കലാണ്,
ഭരമേൽപ്പിക്കുക, പ്രവർത്തിക്കുക, എന്നിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെടുക്കേണ്ട പണ്ടെടുത്തിട്ട് ബാക്കി കാര്യം, നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം, നമുക്ക് കിട്ടേണ്ടുന്ന മറ്റു കാര്യങ്ങൾ അത് ആരേൽപ്പിക്കുക,
അള്ളാഹനെ ഏൽപ്പിക്കുക,
അതാണ് തവക്കുൽ. അപ്പൊ അവിടെ എന്തുണ്ട്, ആദ്യം എന്താ വരുന്നത്, പ്രവർത്തനമുണ്ട്. പ്രവർത്തനമില്ലാതെ എന്തില്ല, തവക്കുലില്ല. എന്നാൽ ഫയത്തക്കിലൂ ഇത്തക്കല അല്ലെങ്കിൽ തവാക്കല എന്ന് പറഞ്ഞാൽ കൈയൊഴിക്കുക എന്നാണ്. അപ്പൊ അവിടെ എന്ത് വരുന്നില്ല, പ്രവർത്തനമല്ല. അപ്പൊ തവക്കുലിന്റെ നേരെ തവക്കുലിന്റെ തവക്കുൽ പൊളിച്ചുള്ള സംഗതിയാ. തവക്കുലിന് അമലുണ്ട്, അമൽ കഴിഞ്ഞിട്ടാണ് എന്ത് തവക്കുൽ. അപ്പൊ ഇത് ജനങ്ങളോട് പറഞ്ഞാൽ എന്താവും, ഫയത്തക്കിലൂ, ഉലീമല് എന്ത് ചെയ്യും, ഇത്തിക്കാലാക്കും. എന്നാൽ ഓ അല്ല ശിക്ഷിക്കൂലല്ലോ എന്നത് മാത്രം പിടിക്കും. എന്ത് വിടും, പ്രവർത്തനം വിടും. ഓ ഞാൻ തൗഹീദൊക്കെ, നമ്മളെ മുജാഹിദ് മുജാഹിദ് പിന്നെ തൗഹീദുള്ള, പിന്നെ ആരവിടെ മുജാഹിദ്, ആരാ പിന്നെ അവിടെ തൗഹീദുള്ളവൻ, നമ്മൾ സ്വർഗത്ത് പോയില്ലേ, പിന്നെ ആരാ ഇപ്പൊ സ്വർഗത്ത് പോവുക. അപ്പൊ നമ്മൾ യഥാർത്ഥ മുവാഹിദുകളായ മുജാഹിദുകളാണ്, പിന്നെന്താ സ്വർഗം കിട്ടില്ല, അള്ള പറഞ്ഞതല്ലേ സൃഷ്ടിക്കൂലെന്ന് എന്നൊരു തോന്നൽ മനസ്സിൽ വരും. ആ ഞാൻ തൗഹീദുള്ള ആളാണല്ലോ, എന്നാ പിന്നെ ബാക്കി കുറച്ച് മോശം തിരക്കില്ല, ബാക്കിയുള്ള അമലൊക്കെ കുറച്ച് അത്ര പോയിക്കോട്ടെ, വിലക്കി കാര്യമൊക്കെ അത് കുറച്ച് എന്തായാലും കുഴപ്പമില്ല, കാരണം നമുക്ക് എന്തുണ്ട് തൗഹീദുണ്ട്. സാധാരണ ഒരു മുജാഹിദ് തോന്നുന്ന തോന്നിയോ, നമ്മൾ പോയില്ലേ പിന്നെ ആരാ സ്വർഗത്തിൽ. അപ്പൊ എന്താ ഓന്റെ അമലെന്ത് ചെയ്യും, ഇതിൽ മാത്രം ഈ സന്തോഷ വാർത്തയിൽ അവലംബിച്ചുകൊണ്ട് ഓൻ ആ അമല് ഉറക്കും. അതാണ് അവിടെ ഇവിടെ തവക്കുലാക്കാന്നല്ല, പയത്തക്കിലൂ, അവൻ അമലിനെന്ത് ചെയ്യും, കൈയൊഴിച്ചുകൊണ്ട് ആ സന്തോഷ വാർത്തയിൽ മാത്രം അവലംബിക്കുന്നൊരവസ്ഥ അവന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അവനോട് നീ ഇത് പറയേണ്ടതില്ല, അല്ലെങ്കിൽ സന്തോഷ വാർത്തയായി അറിയിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് ഒന്നുകൂടി വേണമെങ്കിൽ അർത്ഥങ്ങൾക്ക് ഒറ്റോട്ടം പറയാം, കുന്തു റദീപൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സഞ്ചരിക്കുന്നവനായിരുന്നു. അല ഹിമാലിൻ, ഒരു കഴുതപ്പുറത്ത്, ഫഖാലലി, അപ്പോൾ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, മുആദേ, അതദരി, നിനക്കറിയുമോ, മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടമ എന്താണെന്ന് നിനക്കറിയുമോ, വമാ ഹഖുൽ ഇബാദി അലല്ലാ, അള്ളാഹുവിന് അടിമകളോടുള്ള കടമ എന്താണ് എന്നും നിനക്കറിയുമോ, ഖുൽതു, ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം, അവരാണ് ഏറ്റവും അറിയുന്നവർ. ഖാല, അവർ ഇസ്ലാഹം പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദി, അടിമകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന കടമ, അൻ യഅബുദൂഹു, അവനെ അവർ ആരാധിക്കുക എന്നതാണ്, വലാ യുശ്രിക്കു ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നതുമാണ്. വഹക്കുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിന് അടിമകളോടുള്ള കടമ, അല്ലാ യുഅദ്ദിബ, ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. മല്ലാ യുശ്രിക്കു ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവനെ. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അഫലാ ഉബശ്ശിറുൻ നാസ്, ജനങ്ങളോട് ഇത് സന്തോഷ വാർത്തയായി എനിക്ക് അറിയിച്ചുകൂടെയോ, അറിയിച്ചുകൂടെ, ഞാൻ പറയട്ടെയോ. ആല, അപ്പൻ ഇസ്ലാസ് പറഞ്ഞു, ലാ തുബശ്ശിർഹും, അവരോട് നീ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതില്ല. ഫ യത്തക്കിലൂ, അങ്ങനെ നീ സന്തോഷ വാർത്ത അറിയിച്ചാൽ എന്ത് ചെയ്യും, അവരതിൽ ഇത്തിക്കാലാക്കും. ആ അമല് ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ സന്തോഷ വാർത്തയെ അവലംബിക്കുന്ന സാഹചര്യം വരും, ഇത്തിക്കാലുണ്ടാകും, പ്രവർത്തനത്തെ കൈയൊഴിക്കും നടത്തും. അഹ്റജാഹു ഫി സ്വഹീഹൈനി, അങ്ങനല്ല ഇതിനകത്ത് എന്താ അഹ്റജ എന്നാല് ഹദീസ് ഉദ്ധരിക്കുക, അഹ്റജാഹു, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്താല് രണ്ടാളുകൾ, ആരവിടെ, ഇങ്ങനെ പറഞ്ഞാൽ എന്താ, ബുഖാരിയും ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള, ഫി സ്വഹീഹൈനി, അവരുടെ സ്വഹീ, രണ്ട് സ്വഹീഹുകൾ, ഇതാ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, അതാണ് ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഒന്ന്, മനുഷ്യൻ അങ്ങോട്ട് ചെയ്യേണ്ട കടമ അതെന്താ, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യം, എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ച വിഷയം, എല്ലാ പ്രവാചകനും പഠിപ്പിച്ച ദീൻ, മനുഷ്യരെയും ജിന്നുകളെയും എന്തിനു സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യം, അതൊക്കെ എന്താ, അതാണ് ഈ പറഞ്ഞത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. ഈ ഒരു കടമ അങ്ങോട്ട് നിർവഹിച്ചാൽ അള്ളാഹ് അങ്ങോട്ടൊരു കാര്യം തരും, അതെന്താണ്, അവനെ അള്ളാഹു സൃഷ്ടിക്കുക. അതിന്റെ കൂടുതൽ വിശദീകരണം അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കില്ല എന്ന് പറഞ്ഞത്. ഇനിയിവിടെ ഒരു പിന്നെ വിശദീകരണം ഇതിൽ കൊടുത്തിട്ടുള്ളത് ഹക്ക് എന്ന് ഉപയോഗിച്ചു. ഹക്കിന്റെ രണ്ടർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ പ്രയോഗം അനുസരിച്ച് കടമ അവകാശം അല്ലെങ്കിൽ അർഹത രണ്ടും വരാം. ഇനിയിവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹക്ക് എന്ന് പറയാൻ പറ്റുമോ? ഹക്ക് എന്താ? കടമ. കടമ ആരൊക്കെയുണ്ടാകുക? സൃഷ്ടികൾക്കാണ്. അള്ളാഹ്ക്ക് എന്ത് കടമയാ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമല്ലേ എന്നുള്ള ചർച്ച പണ്ഡിത ലോകത്ത് കാണാം. എന്നാൽ ഇവിടെ സ്വാലിഹ് അലി ഷെയ്ഖ് വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിന് കടമയാണ് ഹക്കുൻ വാജിബുൻ. ഇതവിടെ കൊടുത്തയാൾ ഹൽ ഹുവ വാജിബുൻ അം ലാ നഖൂലു നഅം ഹുവ ഹക്കുൻ വാജിബുൻ. ശിക്ഷിക്കാതിരിക്കുക, തൗഹീദുള്ളവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് കടമയാണോ അല്ലേ എന്ന് ചോദിച്ചാൽ നഖൂലു, നമ്മൾ പറയുന്ന മറുപടി നഅം, അത് അതെ എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ഹക്കുൻ വാജിബുൻ, നിർബന്ധമായ കടമയാണ്. ആരുടെ മേൽ? അള്ളാന്റെ മേൽ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ഞാൻ വരുന്നത്. ഇപ്പൊ നമ്മോട് ആരാ കൽപ്പിക്കുന്നത്? നമുക്കെന്തുകൊണ്ടാണ് കടമ ഉണ്ടാകുന്നത്? ആരാ കൽപ്പിക്കുന്നത്? അള്ളാഹു. അപ്പൊ ഒരാൾ കൽപ്പിക്കുമ്പോഴാണ് കടമ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ മേൽ കടമ എന്ന അള്ളാഹിനോട് നമ്മൾ കൽപ്പിക്കുകയാണോ? ഇല്ല. വേറെ ആരും കൽപ്പിച്ചതാണോ? ഇല്ല. അപ്പൊ അള്ളാഹുവിനോട് ആരും കൽപ്പിച്ചതല്ല. പിന്നെന്താണ്? അള്ളാഹു സ്വയം ഒരു ബാധ്യതയായി ഹക്കായി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കാം എന്നാണ്. ഇനി അതിന് വിശദീകരണമായി ഇതിലൊരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. എന്താ? പിന്നെ ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലിമൂ. എന്താ? ഇന്നി ഹറംതു ളുൽമ, ഞാൻ അക്രമത്തെ ഹറാമാക്കിയിരിക്കുന്നു. അലാ നഫ്സി, എന്റെ മേൽ. അപ്പൊ കടമയാക്കിയെന്ന് പറഞ്ഞ പോലെ ഇപ്പോ ളുൽമ ചെയ്യാൻ പാടില്ല, അമ്മയുള്ള കൽപ്പനയാണ്. അപ്പൊ അള്ള പറയാൻ എന്റെ മേൽ ഞാൻ തന്നെ ഹറാമാക്കി. ളുൽമ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഹറാമാണ്. അപ്പൊ അള്ള പറയാൻ ഞാൻ എന്റെ മേൽ എന്തിരിക്കുന്നു? ളുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിടയിലും അക്രമം പ്രവർത്തിക്കുക എന്നതിനെ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാന്റെ മേൽ അള്ള ഹറാമാക്കി. അതുകൊണ്ട് സിറ്റിയോട് പറയാം, നിങ്ങൾക്കിടയിലും ളുൽമ പ്രവർത്തിക്കുന്നത് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് പരസ്പരം ളുൽമ കാണിക്കാൻ പാടില്ല. പിന്നെ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സഹീൽ ഉദ്ധരിച്ച ഹദീദ്. അപ്പൊ ആ ഹദീദിൽ നിന്ന് മനസ്സിലായി അള്ളാഹു അള്ളാഹുവിന്റെ മേൽ തന്നെ എന്താക്കി? ഹറാമാക്കി. അപ്പൊ ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഹദീദുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മേൽ ഹറാമാക്കി എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹു അള്ളാഹുവിന്റെ മേൽ തന്നെ കടമയാക്കി എന്നും പറയാം. അത് ഹദീദ് വന്നിട്ടുള്ളതാണ്, അത് വരുന്നത് കുഴപ്പമില്ല. അപ്പൊ അത് ഈ വിശദീകരണത്തിലുള്ളൊരു കാര്യമാണ്. ഇനി അവിടെ നമ്മളതിലെ ഗൗരവമായി മനസ്സിലാക്കേണ്ട എന്താ? അള്ളാഹുവിനോട് അങ്ങോട്ടുള്ള കടമയായി കൽപ്പിച്ച വിഷയമാണെന്ത്? ആരാധിക്കുകയും അതിനോട് ചേർത്ത് എന്തുകൊണ്ട് പറഞ്ഞു? അമ്രുണ്ട്, നഹിയുണ്ട്. അമ്രെന്താ? ആരാധിക്കണം അവനെ മാത്രം. നഹി എന്താ? മറ്റൊന്നിനെയും പങ്കുചേർക്കരുത്. ഈ കടമ നിർവഹിക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? ശിക്ഷിക്കാതിരിക്കുക എന്നത് ഉണ്ടാവുകയുള്ളൂ. ഇനി അവിടെ വേറൊരു വിഷയം ഇതിന്റെ ഫവായിദിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കാണാം. എന്താണ്? ഈ അവസാനം പറഞ്ഞില്ലേ, ഇത് ഞാൻ പറയട്ടെ വെച്ചില്ലേ, ജനങ്ങൾ സന്തോഷവാർത്ത അറിയിക്കട്ടെ. അപ്പൊ അവരെന്താക്കും? ആ കേറിക്കൂടാ എന്നുള്ളൽക്ക് അവർ പ്രവർത്തനം ഒഴിവാക്കും. ഇത് വെച്ചിട്ട് ഇതിന്റെ ഫവായിദിൽ കൊടുത്തത് കാണാം. എന്ത്? പിന്നെ ചിലപ്പോ ചില സംഗതികൾ എന്ത് ചെയ്യാൻ പറ്റും? ചില മസ്ലഹത്തിന് വേണ്ടി ചില ഇൽമ് ചില ആളുകളിൽ നിന്ന് മറച്ചു വെക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില ആളുകളോട് പ്രത്യേകമായി പറയാം എന്ന് കൊടുത്തിട്ടുണ്ട്. ജവാസു തഫ്സീസി ബാദിൻ നാസ് ബിൽ ഇൽമി ദൂന ബാദിൻ. ചില ഇൽമ് എല്ലാവരോടും പറയാൻ എന്ത് ചെയ്യുക? ചില ആളുകൾ പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക. ഇതിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോ ചില ആൾക്കാർ എന്ത് പറയും, എന്ത് പറയാറുണ്ട്, ആ അപ്പൊ റുഖിയ ശർഇയ്യ അതുപോലുള്ള സംഗതികൾ, വിത്തുറുള്ള കുനൂത്ത്, ഇതൊന്നും എല്ലാ ഇൽമൊന്നും എന്ത് ചെയ്യണ്ട, പറയേണ്ടതില്ല. അതിന് തെളിവായിട്ട് എന്താ പറയാ, ഇതാണ് പറയാ. ഈ പറയുന്ന നിലക്കുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ അങ്ങനെ വിശദീകരണം ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യം അത് മൂടി വെക്കണം എന്നതിന് സലഫുകൾ ആരും ഇത് തെളിവാക്കിയിട്ട് കാണൂല. ഇനി മാത്രമല്ല ഈ ഹദീസ് തന്നെ ഇവിടെ പറഞ്ഞുകൊടുക്കരുത് എന്ന് പറഞ്ഞ ഇത് ലായലായെന്ന് പറയേണ്ടതല്ല, അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാ സന്തോഷമാർത്തണ്ടല്ലോ, അത് പറയരുത് എന്നാണ് ആരോട് പറയുന്നത്, മുഅദ്ദിന് പറയുന്നത്. അപ്പൊ അതിനി ഒരു കാലത്തും പറയാൻ പാടില്ല എന്നാണെങ്കിൽ മുഅദ്ദിന് ഈ സംഭവം അന്നുള്ള സഹാബിക്കന്നെ ഇത് ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു പ്രവർത്തനമൊക്കെ ഒഴിവാക്കി ടീമിൽ മാത്രം കൂടുന്നൊരവസ്ഥ ഉണ്ടാകുമെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ആൾക്കാരല്ലല്ലോ ശേഷം വരുന്നൂല്. പക്ഷേ മുഅദ്ദിൻ ജബലി അള്ളാഹു അൻഹു മരിക്കുന്നതിന്റെ മുമ്പ് ഇത് ഞാൻ പറയാതിരുന്നാൽ അതൊരു കുറ്റമായി പോകുമോ, തഅത്തുമൻ എന്ന് കാണാം. കുറ്റബോധം കാരണത്താൽ ഈ ഹദീസ് മുഅദ്ദിൻ ജബലി അള്ളാഹു അൻഹു എന്ത് ചെയ്യാൻ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാൻ പാടില്ല എന്നാണെങ്കിൽ നബിന്റെ കാലത്തുള്ള സഹാബത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഈ ഹദീസ് പറയാനേ പാടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുഅദ്ദിൻ പിന്നെ ഈ ഹദീസ് ഉദ്ധരിക്കൂല. അപ്പൊ അങ്ങനെ ഹദീസ് നമുക്ക് കിട്ടൂല. അപ്പൊ മരിച്ചതിന് മുമ്പ് ഇയാൾ പറഞ്ഞു എന്നാൽ പറയാനുള്ള കാരണം എന്താ, പറയാതിരുന്നാൽ ഞാനൊരു ഇൽമ് മൂടിവെച്ചവനായി പോകുമോ എന്ന തഅസ്സും കുറ്റബോധം കാരണത്താൽ. എന്നിത് മുഅദ്ദിൻ മാത്രമല്ല, ഇതേപോലെ ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടും കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അതിലും ഇതുപോലെ സംഭവങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഉമർ അള്ളാഹു റട്ടടിയടുത്ത് അടി കൊടുത്തിട്ട് പിൻഭാഗം കുത്തിയിട്ട് അബൂ ഹുറൈറ വീണുന്ന ഒരു നീണ്ട ഹദീസ്. എന്താ ഉമർ റളിയല്ലാഹു അൻഹു അടിക്കാൻ കാരണം, അടിക്കാൻ കാരണം എന്താ, ഇത് പറഞ്ഞു ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖീനോടുകൂടി ഇൽമോടുകൂടി ഒരുത്തം പറഞ്ഞാൽ അവനെന്താ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഒരു നീണ്ട ഹരീസാണ്. ഒരു നബി ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നബിനെ കുറച്ച് കഴിഞ്ഞാൽ കാണാറായി. അങ്ങനെ ആളുകളൊക്കെ ബേജാറായി, സമയം കഴിച്ച് നബി തിരിച്ചു വരുന്നില്ല. അങ്ങനെ തെരഞ്ഞുപോയി, തെരഞ്ഞു പോയപ്പോ ഒരു അബൂഹുറൈറയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അങ്ങനെ തെരഞ്ഞു പോയി ഒരു തോട്ടം കണ്ടു. ആ തോട്ടത്തിന് മതിലുണ്ട്, മതിലിടയ്ക്ക് ഒരു പഴുതുണ്ട്. ആ പഴുത് കൂടി പിന്നെ കുറുക്കം നൂണ്ട് കിടക്കണമായിരുന്ന ഹരീസിലുള്ളത്. അങ്ങനെ നൂണ്ട് കയറി ആര്, അബൂഹുറൈറ തോട്ടത്തിലേക്ക്. അപ്പൊ ചോദിച്ചു നബിയെ ആൾക്കാരിങ്ങനെ ഞങ്ങളെ തെരഞ്ഞെടുക്കാൻ, അപ്പൊ എന്താന്ന് ചോദിച്ചു അബൂ ഹുറൈറ നബി. അവർ ഇങ്ങനെ ആൾക്കാർ തെരഞ്ഞെടുക്കണം. അവൻ വിശ്വാസ നബിയുടെ ചെരുപ്പ് കൂടി കൊടുത്തു അബൂ ഹുറൈറയുടെ കയ്യില്. ഇത് മുസ്ലിം ഉദ്ദേശത്തെ ഹരിദാനിന്റെ ഓർമ്മ, മുസ്ലിം ഉദ്ദേശത്തിന്. ഇനി ബുഖാരി ഉണ്ടോ എനിക്ക് അറിയില്ല. അപ്പോ ചെരുപ്പ് ഊരി കൊടുത്തു. എന്നിട്ട് ഈ ഹരീസ് പഠിപ്പിച്ചു. ഇതല്ല ചില പദവ്യത്യാസത്തോട് കൂടി എന്താണ് ലാലായുള്ള എൽമോട് യത്തിനോട് കഴിഞ്ഞു പറഞ്ഞാൽ അവൻ എന്താണ് സ്വർഗത്തിലെത്തിയിരിക്കുന്നു. എന്നിട്ട് നീ ആരെയാണോ കാണുന്നത് പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ തോട്ടത്തിൽ നീ ചെരുപ്പ് ആയിട്ട് പോയി. ചെരുപ്പ് എന്തിനാ, നബിനെ കണ്ടു ബോധ്യപ്പെടുത്തനാണ്, അയക്കാം ആടയിൽ എന്തത് പറയില്ല. അപ്പൊ ചെരുപ്പായിട്ട് പോകുന്നു. ആദ്യം കണ്ടത് ആരെയാ, നമ്മുടെ ഹത്താവിനാ. ആദ്യം തന്നെ ഹജീസ് അങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞപ്പോ കൊടുത്തടി, നെഞ്ഞത്തടിച്ചുന്നാ, അടിച്ചിട്ട് ബേക്ക് കുത്തിയിട്ട് നിലത്ത് മല്ല ചിബുകാരല്ലേ, അങ്ങനെ അവിടെ വീണു, പ്രശ്നമായി. എന്നിട്ട് രണ്ടാളും കൂടി നബിന്റെ അടുത്ത് ചെല്ലാൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴും ഉമർ പറയുന്നുണ്ട് എന്താ ഇതിങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് എന്ത് വേണ്ട പറയണ്ട എന്ന് ഉദ്ദേശിച്ചു. പക്ഷേ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ എന്ത് ചെയ്തു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ 100 കൊല്ലായി മുജാഹിദ് സ്ഥാനത്തിന്റെ ഒരാണ്ട് ആണല്ലപ്പം നിങ്ങളെ അടുത്താണ് സമ്മേളനം കഴിഞ്ഞ്, എന്താ കഴിഞ്ഞില്ല, എന്തതിനെ അല്ല എന്തൊരു ഒരു ഒരു നൂറ്റാണ്ട് അല്ലേ, ഒരു നൂറ്റാണ്ടാണ്. അപ്പൊ ഒരു നൂറ്റാണ്ട്, നൂറ്റാണ്ടായില്ലെങ്കിലും എണ്ണി ഒപ്പിക്കാൻ, ഒരു നൂറ്റാണ്ടാണ് ആഘോഷിച്ചത്. അപ്പൊ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് ഇവിടെ തൗഹീദ് പറഞ്ഞു, ശിർക്കിനെതിർത്തു, സുന്നത്ത് സ്ഥാപിച്ചു, വിദേഹത്തില്ലാതാക്കി, ഇതിനുവേണ്ടി പറഞ്ഞു. ഒരു നൂറ്റാണ്ട് കാലമായിട്ടും ഇനിയും പറയാനായിട്ടില്ല എങ്കിൽ ഇനി ഏത് കേട്ടത് പറയാ. അപ്പൊ അങ്ങനെ വേറൊരാൾ പറഞ്ഞത് രണ്ട് പത്തിരിന്റെ സംഭവം കിട്ടില്ല നിങ്ങൾ അല്ലെ, രണ്ട് പത്തിരി. അപ്പൊ 100 കൊല്ലായിട്ടും മുല കുടിക്കുന്ന 2 വയസ്സിന്റെ കുട്ടിന്റെ പ്രായത്തിലെത്തിയിട്ടുള്ളൂ. 100 വയസ്സിലും കുട്ടിപ്രായത്തിലാണ്. അപ്പൊ ഇങ്ങനെ ക്യാമത്ത് നാൾ വരെ പോയാലും മുല കുടിച്ചുകൊണ്ടേ ഇരിക്കും, മനസ്സിലെ? അപ്പൊ ആ മുലകുടി പ്രായം എന്ത് ചെയ്യൂല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം
മാറൂല. അപ്പൊ ഒരുപാട് ഇൽമ് എന്താവും, മൂടിയൊക്കെ. ഈ നിലക്ക് ഇതിനൊരു വ്യാഖ്യാനം ആരും പറഞ്ഞതായിട്ട് കാണൂല. അപ്പൊ അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. നമ്മുടെ വിഷയവുമായി കൂടുതൽ ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കാം. അടുത്തത് ബാബു ഫളി തൗഹീദ്, കുറച്ചുകൂടി നമുക്ക് വായിക്കാം. ബാബു ഫളി തൗഹീദ് വമാ യുക്കഫിറു മിനദ് ദുനൂബ്. തൗഹീദിന്റെ ശ്രേഷ്ഠതയും ആ തൗഹീദ് പാപങ്ങളിൽ നിന്ന് എന്തിനെയെല്ലാം കഫറാണ മൂടിവെക്കുക, മായച്ചു കളയുക, മായച്ചു കളയുന്നുവോ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന അധ്യായം. അപ്പൊ അത് തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ്. ആ തൗഹീദ് കൊണ്ട് അല്ലെങ്കിൽ തൗഹീദ് ഏതെല്ലാം പാപങ്ങളെ മായച്ചു കളയുന്നു, അല്ലെങ്കിൽ തൗഹീദ് മുഖേന പാപങ്ങളിൽ നിന്ന് എന്തെല്ലാം മായ്ക്കപ്പെടുന്നു, അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം. രണ്ട് കാര്യം, ഒന്നെന്താണ് തൗഹീദിന്റെ ശ്രേഷ്ഠത, രണ്ടാമത്തത് തൗഹീദ് മൂലം പൊറുക്കപ്പെടുന്ന പാപങ്ങൾ. അതിന്റെ ഇടയ്ക്ക് കുറച്ച് വിട്ടെന്ന് വെച്ചാൽ വിട്ടെന്ന് ഞാൻ ഓരോന്ന് വായിച്ച് അർത്ഥം പറഞ്ഞില്ലാന്നല്ലോ. അതിൽ പറഞ്ഞ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫവാഇദ് എന്ന് കാണാം അല്ലേ? അപ്പൊ നമ്മൾ വായിച്ചതിന് ശേഷം എന്തുണ്ട്? ഫവാഇദ് എന്നോ അല്ലെങ്കിൽ മസായിൽ എന്നോ കൊടുത്തിട്ടുണ്ടാവും. ഫീഹി മസായിൽ, അങ്ങനല്ലേ? എന്താ ഫീഹി? ഈ അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ചില മസായിലുകൾ, മസായി എന്ന് വെച്ചാൽ ഫവായിദാണ്. എന്താ മസായി എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ. ചില നമ്മൾ മസല അറിയില്ലേ, മസല വിചാരില്ലേ, ആ മസലന്റെ ബഹുവചനാണ് എന്ത്? മസായി. ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാനത് വായിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞ സംഗതികൾക്ക് എന്ത് ഈ വിശദീകരണത്തിൽ വന്നുപോയിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാമത് അത് വായിക്കേണ്ട കാര്യമില്ല. അപ്പൊ അടുത്ത അധ്യായമാണ് എന്ത്? ബാബു ഫളി തൗഹീദ് എന്ന് പറയുന്നു. തൗഹീദിന്റെ ശ്രേഷ്ഠത, അതുമായി അല്ലെങ്കിൽ അതുമൂലം പൊറുക്കപ്പെടുന്ന, അല്ലെങ്കിൽ തൗഹീദ് എന്തൊക്കെ പാപങ്ങളെ മായച്ചു കളയുന്നു. വഖൗലുല്ലാഹി തആല അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. സൂറത്തുൽ അൻഹാം 82-ാമത്തെ ആയത്ത്. അല്ലദീന ആമനു, അല്ലദീനാൽ യാതൊരു കൂട്ടർ അല്ലെങ്കിൽ എങ്ങനെയുള്ളവർ, ഒരു കൂട്ടരെ കുറിച്ച് പറയാം. അല്ലദീന യാതൊരു കൂട്ടർ ആരാണവർ? ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു. ഇനി ചേർത്ത് പറഞ്ഞാൽ അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വിശ്വസിച്ച ഒരു കൂട്ടർ. അപ്പോ ഒന്നാമത്തെ യോഗ്യത എന്താ? ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിൽ തൗഹീദിൽ എന്തൊക്കെ ഈമാനായി പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈമാൻ എന്താണോ അതിലൊക്കെ അവർ വിശ്വസിച്ചിരിക്കുന്നു. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ലബിസ യൽബസ് എന്നാൽ ധരിക്കുക, അണിയുക എന്നാണ്. ഇവിടെ ലബിസ യൽബസ് അല്ല, ഇവിടെ ലബസ യൽബിസു. വലം യൽബിസു, അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. നമ്മൾ ഇൽത്തിബാസ കയറിയല്ലേ, സാധാരണ മലയാളത്തിൽ എന്താ ഇൽത്തിബാസ കാണാല്? രണ്ട് കാര്യങ്ങൾ തമ്മിൽ കൂടിക്കൊഴിയ, ശരിയും തെറ്റും തമ്മിൽ, ഹക്കും ബാത്തിലും തമ്മിൽ, അല്ലെ, രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂടിക്കൊഴിയ, അതാണ് ഇൽത്തിബാസ കാണാൽ. അതാണോ ഇതാണോ, ആശയക്കുഴപ്പത്തിലാവുക. അപ്പൊ ഒന്നിനെ മറ്റൊന്നുമായി കൂട്ടിച്ചേർക്കുക, അതാണ് എന്ത്? ലബസ വലം യൽബിസു, അവർ കൂട്ടിച്ചേർത്തിട്ടില്ല. ഈമാനഹും, അവരുടെ വിശ്വാസത്തെ. ആമന വിശ്വസിച്ചു, ഈമാൻ വിശ്വാസം. വലം യൽബിസു, അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ഈമാനഹും, അവരുടെ വിശ്വാസത്തെ അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ബിദുൽമിൻ, എന്തുമായി? ലുൽമുമായി കൂട്ടിക്കലർത്തിയിട്ടില്ല, അക്രമവുമായി കൂട്ടിക്കലർത്തിയിട്ടില്ല. അപ്പൊ ഒന്ന് വായിച്ചാൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും പിന്നെ വിശ്വാസത്തെ ലുൽമുമായി കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ. ഇത്രല്ലേ കൊടുത്തുള്ളൂ? എന്റെ കിതാബിലില്ല. ഉലായിക ലഹുമുൽ അംനു അല്ലെ, വഹും മുഹ്തദൂൻ, വഹും മുഹ്തദൂൻ. ഉലായിക, അവർ, അക്കൂട്ടർ ആരാ? ശ്രദ്ധിക്കുകയും വിശ്വാസത്തോട് ദുൽമ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർ, അതാണ് ഉലായിക്ക, അക്കൂട്ടർ. അവർ ലഹും, ഹും എന്നാ അവർ, ലഹും അവർക്കാകുന്നു അല്ലെങ്കിൽ അവർക്കുണ്ട്, അൽ അംനു, നിർഭയത്വമുണ്ട്. വഹും, അവരാകുന്നു മുഹ്തദൂൻ, ഇഹ്തദ
സന്മാർഗം പ്രാപിച്ചു. മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവർ. ഉലായിക ലഹുമുൽ അംനു, അക്കൂട്ടർ, അവർക്കാകുന്നു നിർഭയത്വം, അല്ലെങ്കിൽ അവർക്കുണ്ട് നിർഭയത്വം. വഹും, അവരാകുന്നു മുഹ്തദൂൻ. ഈ തദാ എന്നാൽ ഹിദായത്തിലായി. മുഹ്തദൂൻ, മുഹ്തദി, അതിന്റെ ബഹുവചന മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവർ, ഹിദായത്ത് നേടിയവർ. ഉലായിക ലഹുമുൽ അംനു, അക്കൂട്ടർ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ രണ്ട് സംഗതി അപ്പുറത്ത് പറഞ്ഞു. അതിന്റെ ഫലമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രണ്ട് ഗുണങ്ങൾ ഇവിടെ ശേഷവും പറഞ്ഞു. ഇനി ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെന്താ, എന്താണ് ഉദ്ദേശിക്കുന്നത്? തൗഹീദാണ്. ഇനി ലുൽമോ, ശിർക്കാൻ. ലുൽമിന് എന്തു അർത്ഥമുണ്ട്? അക്രമം, അനീതി എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു ഹറംതു നഫ്സി, ഹറംതു അലാ നഫ്സി, ഞാൻ എന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ത്? അക്രമത്തെ, ലുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ അക്രമം അവിടെ തൗഹീദ് അല്ലെങ്കിൽ ഈമാൻ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് പറയുന്നത്? ലുൽമിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ തന്നെ എന്ത് മനസ്സിലാക്കാം? ഇപ്പോ ലുൽമ എന്നാൽ പലതും ഉൾപ്പെടും. നമ്മൾ നമ്മോട് ചെയ്യുന്ന ദുൽമ അല്ലെ, അതെന്താ പാപം ചെയ്യ. വേറെ ഒരുത്തരോട് ചെയ്യുന്ന അക്രമം, അതുമെന്താ? ഇപ്പോ ഒരുത്തനെ ഇടിക്കുക, ഇടിക്കുക, അവനെ സമ്പത്ത് ചെയ്യുക, ഒരാഴ്ച കളു വരിക, അതൊക്കെ എന്താ? അത് അവനോടുള്ള, വേറെത്തനോടുള്ള ദുൽമാൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുക, അതെന്താ? അള്ളാഹിനോടുള്ള ദുൽമാൻ. അള്ളാഹുവിൽ പങ്കുചേർക്കുക, അതുമെന്താ? ദുൽമാൻ. ഇതൊക്കെ എന്തിൽ പെടുന്നു? ദുൽമപ്പെടുന്നു. അപ്പൊ സ്വന്തത്തോടുള്ളത്, മറ്റുള്ളവരോടുള്ളത്, അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കുന്നത്, അള്ളാഹിൽ പങ്കുചേർക്കുന്നത് ഒക്കെ എന്താ? ദുൽമാൻ. ആ ദുൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുൽമ എന്താ? ശിർക്കാൻ. അപ്പൊ ഇവിടെ തൊട്ടു മുന്നേ ആമനു എന്ന് പറയുകയും അതിന്റെ ഈമാൻ അല്ലെങ്കിൽ ഈമാൻ എന്ന് പറയുകയും ഈമാനോട് ചേർത്ത് ദുൽമ എന്ന് പറയുകയും ചെയ്താൽ എന്താ മനസ്സിലാക്കുക? ഈമാനിന് വിരുദ്ധമാകുന്ന ദുൽമ എന്താ? ശിർക്കാൻ. അപ്പൊ അവിടെ ഈമാനിൽ ശിർക്ക് കലർത്തിയിട്ടില്ലാത്ത ആളുകൾ. ഇനി ഈ സംഗതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആയത്ത് കേട്ടപ്പോ സഹാബികൾക്കുണ്ടായ ഒരു അനുഭവം, അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് പിന്നെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസായി കാണാം. എന്താണ്? അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, നിങ്ങളെ മുസ്ലിം ഉണ്ടാവില്ല, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫി ഹാദിഹിൽ ആയ ഹീന വസ്തഅലമ സ്വഹാബ ഹാദിഹിൽ ആയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അല്ലാഹു ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോ സഹാബികൾക്ക് എന്ത് ചെയ്തു? ഈ ആയത്ത് അവർക്ക് എന്ത് ചെയ്യും? ഒരു വലിയ പ്രശ്നമായി തോന്നി. ഇസ്തഅലമനൽ അലീമായി കാണുക, അലി എന്നാൽ മഹത്തരമായത് എന്ന് പറഞ്ഞിട്ട് ശിക്ഷയോ നാശമോ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായത് അല്ലെങ്കിൽ ഗുരുതരമായത് എന്ന് പറയാം. രണ്ടു പേർക്കും വരും. അവിടെ എന്താ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബികൾക്ക് അത് പിന്നെ വലിയ ഗൌരവമായി, വലിയൊരു കാര്യമായി തോന്നി. അപ്പോൾ സഹാബികൾ നബിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് കാലു സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുന ലം യൽബിസ് ഈമാനഹു ബിദുൽമിൻ. നമുക്ക് ഇത്ര ആയത്ത് കേട്ടാൽ യാതൊരു ബേജാറുണ്ടാവില്ല. കാരണം എന്താ? എന്തുകൊണ്ടാ ബേജാറില്ലാത്തത്? നമുക്ക് മനസ്സിലായില്ലത് നമ്മളെ കുറിച്ചല്ല അല്ലേ. മറ്റേ ചേമ്പിന്റെ അതിന്റെ മുകളിൽ വെള്ളം വെച്ചാൽ ഒന്ന് ഉള്ളു കറങ്ങൂലല്ലോ, അങ്ങനെ തിരിച്ചുവല്ലേ. ഇതുപോലെ നമ്മൾ കുറെ കേൾക്കുന്നു, നമുക്കതിന്റെ അർത്ഥറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലേക്ക് കിടക്കൂല. അതുകൊണ്ട് യാതൊരു ബേജാറും എത്ര ആയത്ത് കേട്ടാലും നമുക്കില്ല, ഇതൊന്നും നമ്മളെ കുറിച്ചല്ല എന്നാണ്. കാരണം നമുക്ക് മനസ്സിലായില്ല. നേരെ മറിച്ച് സഹാബികൾക്ക് മനസ്സിലായി, അർത്ഥം മനസ്സിലായി, ആശയത്തെക്കുറിച്ച് അവർ ആലോചിച്ചു. നേരത്തെ ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. അപ്പൊ ആലോചിച്ചു, ആലോചിക്കുമ്പോഴാണ് ബേജാറുണ്ടാകുക. അപ്പൊ ഇവർക്ക് ബേജാറുണ്ടായി, ഇതൊരു വലിയൊരു വിഷയമാണല്ലോ. അപ്പൊ നബി ചന്ദ്രൻ ചെന്ന് ചോദിക്കാൻ, അയ്യുന, ഞങ്ങളിൽ ആരാണ് ലം യൽബിസ് ഈമാനഹു ബിദുൽമിൻ, ഈമാനിനെ ദുൽമിനോട് കൂട്ടിക്കലർത്താത്ത ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്? എന്തുകൊണ്ടാകുന്ന നോക്കിയാൻ കാരണം, ഇവര് ദുൽമ് എന്ന് കേട്ടപ്പോ എന്ത് മനസ്സിലാക്കി?
ഷിർക്കയിൽ പെടും. ഷിർക്കാണ് മുഖ്യമായത്. പക്ഷെ ആ ലുൽമിനെ അതിന്റെ ആമായ അർത്ഥത്തിലെടുത്തു. എല്ലാ ലുൽമും, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നാല് ടിവി പറഞ്ഞേ, അപ്പൊ ആ എല്ലാ ലുൽമും ഒരു മനസ്സിലാക്കി. അപ്പൊ വിശ്വാസത്തോട് ലുൽമിനെ കൂട്ടിക്കലർത്താത്ത ആരാ നബിയെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഇത് അങ്ങനെ ഒരു ആലോചിക്കാൻ കാരണം എന്താ? ദുൽമ കൂടിക്കലർന്നിട്ടില്ലാത്തവനാണ് എന്തുള്ളത്? അമ്നും ഹിദായത്തുമുള്ളത്. അപ്പൊ അതിന്റെ വിപരീതം എന്താ? ഈമാനോട് ദുൽമ കൂടിക്കലർന്നാൽ ഓനെന്ത് പോയി? അമ്നു പോയി, നിർഭയത്വം പോയി. എന്തും പോയി, ഹിദായത്തും പോയി. അപ്പൊ നിർഭയത്വം പോകും. കാരണം എന്താ? അവന് ഹിദായത്തിന്റെ സന്മാർഗല്ല. അപ്പം വലിയ നഷ്ടല്ലേ? ദുനിയാവും പോയി, ആഹ്റവും പോയി. ഈ ബേജാരോണ്ടാണ് വിളിച്ചെന്ന് ചോദിച്ചു, നബിയെ ഞങ്ങളെ കൂട്ടത്തിൽ ആരാ ഈമാനോട് ദുൽമ കൂട്ടിക്കലർത്താത്തവരുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം എന്താ? ഞങ്ങളൊക്കെ ഈമാനുണ്ട്, തൗഹീദുണ്ട്, പക്ഷെ ഈ പറഞ്ഞ ലുൽമിന്റെ ഇനത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാത്തവനായി ആരുണ്ടാകും? ചിർക്കല്ല ഉദ്ദേശിക്കുന്നത്. സ്വന്തത്തോടോ മറ്റുള്ളവരോടോ ഇനി അള്ളാഹു കൽപ്പിച്ച ഏതെങ്കിലും തിന്മകളോ ഒക്കെ ചെയ്തുകൊണ്ട് ലുൽമ ചെയ്യാത്ത ആരാ നബി ഞങ്ങൾ കൂട്ടത്തിലുണ്ടാകുക? ഫഖാല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസല്ലദീ തദ്ഹബൂന ഇലൈ, ലൈസ അല്ല, അല്ലദീ ഒന്നല്ല, ഏതൊന്ന്? തദ്ഹബൂന ഇലൈഹി, എന്തിലേക്കാണോ നിങ്ങൾ പോയത്, എന്നാൽ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനസ്സ് എന്തിലേക്കാണോ പോയത് അതല്ല. ഏത്? ഈ ആയത്തിൽ ദുൽമ കൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ച ദുൽമല്ല ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് എന്ന് നബിസ്വലാഹിനെ പറഞ്ഞു. അല്ലുൽമു അശ്ഷിർക്കു, അല്ലുൽമ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അശ്ഷിർക്കു, ഏതാ ഷിർക്കാണ് എന്ന് നബി അലം തസ്മഉ ലിഖൗലിൽ അബ്ദി സ്വാലിഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അലം തസ്മഉ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ലിഖൗലിൽ അബ്ദി സ്വാലിഹ്, സ്വാലിഹായ നല്ലവനായ ആ അടിമയുടെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നിട്ട് ഈ സൂറത്തുൽ ഉഖ്മാനിലെ 13-ാമത്തെ ആയത്ത് ഉദിക്കൽപ്പിച്ചു, ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് ലദുൽമുൻ അദീം, ഭയങ്കരമായ അക്രമമാകുന്നു, അനീതിയാകുന്നു എന്ന ആയത്ത് ഓതിക്കൊൽപ്പിച്ചു. അപ്പോൾ ആശ്വാസായി. മറ്റേന് ബേജാറ് വേണ്ടെന്നല്ല, അത് സ്വാഭാവികമാണ്, മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റാം. ഏത്? ശിർക്കല്ലാത്ത മറ്റു ദുൽമുകൾ. അപ്പൊ ഒരു ബേജാറായി ചെന്നത് ഈ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദുൽമുമാണോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നബിയാർ പഠിപ്പിച്ചു കൊടുക്കാൻ, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല അവിടെ ഉദ്ദേശിച്ചത്, ദുൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്കാണ് എന്ന് തായത് ഓതിക്കൾ വിചാരാ. ആരാ അവിടെ അബ്ദുൽ സാലി? ലുഖ്മാൻ പറഞ്ഞു, ഇന്ന ശിർക്കല ദുൽമുൻ അദീം, ശിർക്ക് വമ്പിച്ച അക്രമമാകുന്നു, ആ ദുൽമാകുന്നു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആശ്വാസായി. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് എന്ന വിശ്വാസത്തോട് ശിർക്ക് എന്ന ദുൽമ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കണം ഉണ്ടാകേണ്ടത്? ശിർക്ക് കലരാത്ത എന്തുണ്ടാകണം? വിശ്വാസമുണ്ടാകണം. ആ ഇവിടെ എന്തിനാ പതിലാ പറയണത്? അങ്ങനത്തെ തൗഹീദുള്ള ഒരുത്തൻ, ഓനെന്തുണ്ട്? അമ്നുണ്ട്. ഈ അമ്നെന്താ? ദുനിയാവിൽ നിർഭയത്തുണ്ടാവും. ഇതൊക്കെ വേറെ വേറെ വിശദീകരിക്കുന്ന സംഗതികളാണ്, അങ്ങനെ നമ്മൾ പോകുന്നില്ല. എന്താ ദുനിയാവിൽ ഉണ്ടാകുന്ന അമ്ന്? എന്താ? അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, അല്ല പോരെ, അള്ളാന്റെ അടിമക്ക്. അപ്പോ എന്റെ പ്രശ്നത്തിന് എന്നെ സഹായിക്കാൻ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആരുണ്ട്? അള്ളാഹുണ്ട്. അതൊരു നിർഭയത്വമാണ്. ഞാൻ എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട്, അള്ളാഹു എനിക്ക് ഉത്തരം ചെയ്യും, ഉത്തരം നൽകാനായി ഒരുത്തനുണ്ട്. ആ നിർഭയത്വം കിട്ടിയാ പിന്നെ അവനെന്തെങ്കിലും ദുരിയാനും വല്ല വിചാറുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ആ തൗഹീദ് നഷ്ടപ്പെട്ടവനോ? അവനൊരു അമ്മുമില്ല. കാരണം അവനിങ്ങനെ ബേജാറായി പയ്യ, ആ ജാരത്തിലേക്ക്, ഈ ജാരത്തിലേക്ക്, മറ്റേ ദർഗയിലേക്ക്, ആ ദർഗയിലേക്ക് ഇങ്ങനെ പരക്കം പയ്യ. എവിടൊക്കെ ആൾക്കാർ പറയണം അടക്കവും പോവും. കാരണം എന്താ? അവനെന്തില്ല, അമ്മില്ല. അപ്പൊ ദുനിയാവിൽ അമ്മ കിട്ടണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് വേണം. രണ്ടാമത് പരലോകത്ത് അമ്മ, ആ എന്താ നരകം ഇങ്ങനെ മുന്നിക്കാണ്. അതിന്റെ അടുത്ത് അള്ളാഹു ഇങ്ങനെ മുട്ടുകുത്തിച്ച് ആളുകൾ എന്ത് ചെയ്യും? സൂറത്ത് മറിയമിലൊക്കെ ചെയ്യിച്ച പോലെ അള്ളാഹു ഹാജരാക്കും. അവിടെ നിന്നാണ് സുമ്മനുനജില്ലദീന, അല്ലെ, വിശ്വസിക്കുകയും തക്കുവപ്പെടുത്തുകയും ചെയ്ത ആളുകളെ നാം അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തും. എന്നിട്ട് അവനെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ബേജാറാകാതെ നിർഭയത്തോടുകൂടി പരലോകം നിർഭയത്വപൂർണമാകണമെങ്കിൽ എന്ത് വേണം? തൗഹീദുണ്ടാകണം. അപ്പൊ തൗഹീദിന്റെ ഫലമായി ലഭിക്കുന്ന അമ്ന് എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. അതൊരു ചെറിയ വിഷയമല്ല, അപ്പൊ വലിയൊരു വാഗ്ദാനമാണ്. അല്ലെങ്കിൽ ആ നിർഭയത്തെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് മനസ്സിലാക്കണം, ചിർക്കില്ലാതിരിക്കണം. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? വഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ച ആളുകൾ. അപ്പൊ ഹിദായത്ത് എന്നത് എന്തിനെ അടിസ്ഥാനമാക്കി നിൽക്കുന്നു? തൗഹീദിനെ അടിസ്ഥാനമാക്കി. തൗഹീദുണ്ടോ? ഹിദായത്തുണ്ട്. തൗഹീദില്ലേ? ഈമാനില്ലേ? എന്തില്ല? ഹിദായത്തില്ല. അപ്പോ ഇത് രണ്ടും ദുനിയാവിൽ ഹിദായത്തിലാകണം. ആ ഹിദായത്തിനനുസരിച്ച് പരലോകത്തിലും എന്താകണം? അള്ളാഹു പരലോകത്ത് അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, സ്വർഗത്തിലേക്ക് കൊണ്ടുവരെ കുറിച്ച് ഹിദായത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ ഹിദായത്തുള്ളവനെ സ്വർഗത്തിലേക്കുള്ള വഴി എന്താവുള്ളൂ? ശരിയാവുള്ളൂ. അപ്പൊ ഇത് രണ്ടും എന്താണ് ലഭിക്കണമെങ്കിൽ തൗഹീദ് എന്ന് പറയുന്നത് വേണം. ഇനി അതിന്റെ വിശദീകരണമായി പരിശോധിച്ചാൽ എന്താണ് ഈ പറഞ്ഞ ശിർക്ക് എന്ന് പറഞ്ഞത്? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ സംഗതി ഇവിടെ മനസ്സിലാക്കണം. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? എന്താ അല്ലാ തുഷ്രിക്കു ബിഹി ശൈഅ എന്ന് പറഞ്ഞപ്പോ എന്തേ പറഞ്ഞത്? രണ്ട് റുമൂമ് പൊതുവായ അർത്ഥം പറഞ്ഞു. അപ്പോ ഒരു നിലക്കുള്ള ശിർക്കും ഒരു വിധത്തിലുള്ള ശിർക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്തുണ്ടാകാൻ പാടില്ല? വലുതും പാടില്ല, ചെറുതും പാടില്ല, ഹഫിയും പാടില്ല. ഈ ശിർക്കിനെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ആൾക്കേ എന്ത് കിട്ടുള്ളൂ? പൂർണ്ണമായ ഹിദായത്ത് ഉണ്ടാവുകയുള്ളൂ, പൂർണ്ണമായ അമ്നും ഉണ്ടാവുകയുള്ളൂ. ഇനി അതിൽ വല്ല കുറവ് വന്നാലോ? അതിൽ വരുന്ന കുറവിനനുസരിച്ച് അമ്നിലും എന്തുണ്ടാവും? കുറവ് വരും. ശിർക്ക് വലുത് വന്നാൽ പോയി, അവന് പിന്നെ അമ്നുമില്ല, ഹിദായത്തും തീരല്ല. ഇനി അതിന്റെ അസ്ഗറും ഹഫിയും ഒക്കെ കുറച്ചൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്താവും? അവന്റെ അമ്നിൽ തകരാർ സംഭവിക്കും. ഹിദായത്തിലും എന്ത് സംഭവിക്കും? കുറവ്, അപൂർണത സംഭവിക്കും. അപ്പൊ ഈ പൊതുവായ അർത്ഥം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആശയം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണതക്കനുസരിച്ച് പൂർണ്ണമായ നിർഭയത്വം കിട്ടും. എത്ര കുറയുന്നുവോ അതിനനുസരിച്ച് എന്തുണ്ടാവും? ഈ പറഞ്ഞതിൽ കുറവ് വരും. അതാണ് അൽ അംനു താം വൽ ഇഹ്തിദാ ഉത്താം ഫി ദുനിയാ വൽ ആഖിറ. പിന്നെ കുല്ലമാ വുജിദ നഖ്സുൻ ഫി തൗഹീദ്, തൗഹീദിൽ എപ്പോഴൊക്കെ കുറവ് സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ അമ്നിലും ഹിദായത്തിലും കുറവ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകാൻ പാടില്ല? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ എന്താകാനാ ശ്രമിക്കേണ്ടത്? കുറച്ചായാൽ പോരാ, പിന്നെന്ത് വേണം? പൂർണമായ അർത്ഥത്തിലുള്ള ഈമാനും ശിർക്കിൽ നിന്നുള്ള പൂർണമായ മുക്തിയും നേടണം. അപ്പോഴാണ് അതിന്റെ പതിലാണ് എന്താ എന്ത് പതിലായിട്ടാണ് എന്ത് കിട്ടുന്നത്? അമ്നും. അപ്പൊ നമുക്ക് വല്ലപ്പോഴും അമ്ന് കുറയുന്നുവെങ്കിൽ എന്താ ആലോചിക്കേണ്ടത്? നമ്മുടെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോ ഈ ദുൽമിൽ ഏറ്റവും മേലെ നിൽക്കുന്ന കാര്യം അതെന്താ? ആ ശിർക്കാണ്. അതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താനും ശിർക്കിന്റെ ഗുണത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇതിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി എന്താക്കണം? ഇതിന് ഒരു കാര്യം കൂടിയുള്ളത്, ഒരു ഹരി കൂടി ഉള്ളല്ലേ, എന്നാ അവിടെ വായിച്ചാ. എന്താക്കണം? നിങ്ങൾ നിർത്താം, സമയം
നിർത്താം.
അതും നോക്കാം. അൻ ഉബാദ ഇബ്നു സ്വാമിത്, ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل عبادة بن الصامت رضي الله عنه اللي نريبوتين عبادة بن الصامت انه ورينه ده ഒരു അൻസാരി ആയ സഹാബിയൻ, മുഹാജിറു അൻസാറല്ലോ, അൻസാരികളിൽ ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട ആളാണത് ഉബാദത്തുബ്ന് സ്വാമി. പിന്നെ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ബദറിൽ മരിച്ച ആളല്ല,
ബദരീങ്ങൾ എന്നാൽ ബദലിൽ മരിച്ചാക്കാൻ മാത്രമല്ല, ബദലിൽ പങ്കെടുത്താക്കാറ് ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളാണ്. പിന്നെ അദ്ദേഹം മരിച്ചത് ഹിജറ 34, അതായത് ഏകദേശം 72 വയസ്സിൽ. ഇനി അതല്ല മുആവിയന്റെ കാലത്താണ് മരിച്ചത് എന്നും ഒരഭിപ്രായമുണ്ട്. അപ്പോ ഹിജറ 32 ഹിജറ 34 72 വയസ്സിൽ മരിച്ച ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളിൽ നുഖബ പ്രമുഖ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന അൻസാരിയായ സഹാബിയാണ് ആര്? പ്രഭാതത്തബ്നു സ്വാമി. അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന. ഖാല റസൂലുള്ളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ ആരാണോ ഷഹിദ, ഇതാണ് അഷ്ഹദു എന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഷഹിദ അവൻ സാക്ഷ്യം വഹിച്ചു, മൻ ഷഹിദ ആരാണോ സാക്ഷ്യപ്പെടുത്തുന്നു സാക്ഷ്യം വഹിക്കുന്നത്, എന്ത്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടെ ഞാൻ ഓരോന്നോരോന്ന് ചെയ്തിരിക്കില്ല, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ലെന്ന്, വഹ്ദഹു ആര്, വഹ്ദഹു അവൻ മാത്രം, ആര് മാത്രം, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ എന്നാൽ വഹ്ദ അല്ലാഹു മാത്രമല്ലാതെ, ലാ ശരീക ലഹു അവന് യാതൊരു, നേരത്തെ നമ്മൾ നക്കിറയി ഒരു നബിയോ ഒക്കെ പറഞ്ഞില്ലേ, ഇവിടെ എന്താ ലാ നബിയൻ, പിന്നെ ഷെരീഖ് നക്കിറമായിരിക്കേ, നക്കിറ ഒരു പങ്കുകാരൻ, അപ്പൊ ലാ ശരിക്കാൻ അർത്ഥം കിട്ടും, പങ്കുകാരനില്ലാന്നല്ല, പിന്നെന്താണ്, ഒരു ഒരു പങ്കുകാരനും ഇല്ല, മലക്കുമില്ല, നബിയുമില്ല, ഔലിയയില്ല, തങ്ങൾപ്പാപ്പയില്ല, ബീവിയുമില്ല, ബാവയില്ല, ഒന്നുമില്ല, ഒരു പങ്കുകാരനും ഇല്ല. ലഹു ആർക്ക്, അള്ളാഹുവിന്. വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് അബ്ദുഹു മുഹമ്മദാണെന്നും, എന്നാ ആ ഷഹീദർക്ക് ചേർത്തിട്ട് അബ്ദുഹു അള്ളാഹുവിന്റെ അടിമയും, വ റസൂലുഹു അവന്റെ ദൂതനുമാണെന്നും ആര് സാക്ഷ്യപ്പെടുത്തുന്നുവോ, എന്നാണ് രണ്ട് സാക്ഷ്യവചനങ്ങൾ. അപ്പൊ എന്തായി, തൗഹീദ് പൂർണ്ണായി. വ അന്ന ഈസ, ഈസ ആണെന്നും, രണ്ടാമത്തെ മൂന്നാമത്തെ സാക്ഷ്യം എന്താണ്, അബ്ദുല്ലാ ഈസ ആര, അള്ളാഹുവിന്റെ അടിമയും, വ റസൂലുഹു അവന്റെ ദൂതനുമാകുന്നു, വ കലിമത്തുഹു അള്ളാഹുവിന്റെ കലിമത്താകുന്നു വചനമാകുന്നു, അൽഖാഹ ആ കലിമത്തിന്റെ വചനത്തെ അള്ളാഹു ഇട്ടു, ഇലാ മറിയം ആരിലേക്ക്, മറിയമിലേക്ക്. ഇനി ആ കഴിഞ്ഞ ക്ലാസ്സിലെ സൂചന പറഞ്ഞത് എന്താ, തൗഹീദ് ഉണ്ടാകണം, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ച കാര്യങ്ങളൊക്കെ അന്ന് സൂചിപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിൽ എന്താണ്, ക്രിസ്ത്യാനിയായ ഒരുത്തൻ മുസ്ലിം ആകുകയാണെങ്കിൽ ഗൾഫിലൊക്കെ എന്ത് ചെയ്യരുത്, ഇത് പറയിപ്പിക്കുന്നത് അല്ലേ, ഇവിടെ പറയണ്ടോ, ഇവിടെ ഷഹീദ സാക്ഷ്യം വഹിക്കുക എന്നാണ്. അപ്പൊ നമ്മളും എന്താണ്, ഈസ ആരല്ല, അള്ളാന്റെ അള്ളാഹുവിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ ഭാഗമല്ല, പിന്നെന്താണ്, അബ്ദുല്ലാ അബ്ദുള്ള അള്ളാന്റെ പേരല്ല, പിന്നെന്താ, അള്ളാന്റെ അടിമയാണ്, അതോടൊപ്പം വെറും അടിമയല്ല, റസൂലുഹു അള്ളാന്റെ റസൂലാണ്. വേറെ പ്രത്യേകത എന്താ, കലിമത്തുഹു അള്ളാന്റെ കലിമത്താണ്, എന്നാ അള്ള ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മറിയം ഗർഭം ധരിച്ചുണ്ടായതാണ് ഭർത്താവില്ലാതെ, അതാണ് കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു കലിമത്ത്. ആ കലിമത്ത് എന്താ, ഈസ ഉണ്ടാകുന്ന കൽപ്പനയാണ്. വറൂഹും മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള റൂഹാൻ, കാരണം എന്താ, ഭർത്താവില്ലല്ലോ, റൂഹ് മറ്റ് പലരെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ റൂഹു മിൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയനുസരിച്ച് ഉണ്ടായ ആളാണ് അള്ളാഹുവിന്റെ റൂഹു മിൻഹു അള്ളാഹുവിന്റെ റൂഹ്. ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തിയാൽ, അപ്പൊ മൂന്ന് സാക്ഷ്യം വന്നു. പിന്നെന്താ നാലാമത്തത്, വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം സത്യമാണ്. അതെന്തിനാ പറയണത്, സ്വർഗം സത്യം, അതിനോട് കൂടി പറഞ്ഞ എന്തിനാ, ഇതെന്തിനാ കൂടി പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സാക്ഷ്യം ആര് അംഗീകരിക്കുന്നുവോ ഓനെന്ത് കിട്ടാനുണ്ട്, ഇതൊന്നും വെറുതെ ഉണ്ട്, എന്തിനാ നിങ്ങളിപ്പോ ഈ വർഷം ആരാച്ച് ഇറക്കുന്നത്, എന്തിനാ ചിർക്കിയാക്കുന്നത്, അവൻ നടക്കം പറയണേരല്ല, എന്താ ഇതൊക്കെ ഉണ്ട്, കാരണം എന്താ, എന്തുകൂടി നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഇതിന്റെ ഫലമായി എന്ത് കിട്ടാനുണ്ട്, സ്വർഗമുണ്ട്, അത് തമാശയല്ല, അത് ഹക്കാൻ. വന്നാറു ഹക്കുൻ, മുകളിൽ പറഞ്ഞ സംഗതി ഒന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്ത് പോകേണ്ടി വരും, നരകത്ത് പോകണം. അപ്പൊ സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്. അപ്പൊ ഇത്ര കാര്യം, ഇവിടെ ഷഹാദത്തിൽ എത്ര കാര്യം വന്നു, അഞ്ച് സാക്ഷ്യം. ആര് നടത്തിയോ അത് ഹലഹുല്ലാഹ്, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും, അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അലാമാ കാന മിനൽ അമൽ, അവിടെയാണ് പോയിന്റ്, അവനെ അള്ളാഹു സ്വർഗത്ത് പ്രവേശിപ്പിക്കും. നേരത്തെ എന്താ പറഞ്ഞത്, മുആദിന്റെ ചോദ്യത്തിന് നബി ഉത്തരം, അല്ല നബി ചോദിച്ചു,
പിന്നെ നബി ഉത്തരം പറഞ്ഞു, അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്താ, തൗഹീദുള്ളവൻ അല്ലാഹു എന്ത് ചെയ്യില്ല, അല്ലാ യുഅദ്ദീബ്, അല്ലാഹു ശിക്ഷിക്കുകയില്ല, മല്ലാ യുശ്രീഖ് അല്ലെ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരുത്തനെ ശിക്ഷിക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, എന്താ നരകത്തിലുടൂലാൻ. അപ്പൊ നരകത്തിലുള്ള നരകത്തിലില്ലാതെ പിന്നെ അങ്ങനെ എവിടെയല്ല നിർത്തുക, അല്ല ഓന് എങ്ങോട്ട് വിടും, അല്ല സ്വർഗത്തിലേക്ക് വിടും. അപ്പൊ സ്വർഗമുണ്ട് എന്തില്ല, എന്തില്ല, ആ നരകല്ല, രണ്ടുപട്ടെ, തൗഹീദ് ഉണ്ടാകണം, എന്തുണ്ടാകാൻ പാടില്ല, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ തൗഹീദ് ഉണ്ടെങ്കിൽ എന്തുണ്ട്, സ്വർഗമുണ്ട്. തൗഹീദ് ഇല്ലേ, എന്താ നരകമുണ്ട്, ഓ നരകത്തിലേക്കാണ്. അപ്പൊ രണ്ടും അവിടെ വിശ്വാസത്തെ കുറിച്ച് രണ്ടും പറഞ്ഞതുപോലെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും എന്ത് ചെയ്തിട്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു ശിക്ഷിക്കുകയില്ല, ഇവിടെ എന്താ പറയണത്, അത് ഖലഹുല്ലാഹ്, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും, അൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന, അലാ മേലിനർത്തുണ്ട്, അടിസ്ഥാനത്തിൽ എന്ന് അർത്ഥമുണ്ട്, പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ എന്താ അലാ മാ, ഒന്നിന്റെ മേൽ അല്ലെങ്കിൽ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ, കാന ഉണ്ടായതിന്റെ, അലാമാക്കാന ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ, മിനൽ അമലി പ്രവർത്തനം, പ്രവർത്തനത്തിൽ നിന്ന് എന്താണോ ഉണ്ടായത് അതിനനുസരിച്ച് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഞാൻ പറയാതെ തന്നെ വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മുകളിൽ പറഞ്ഞ സാക്ഷ്യമൊക്കെ പോകട്ടെ, ആ സാക്ഷ്യത്തിൽ ഇവിടെ ഈ കൊടുത്തല് വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ ഉള്ളത്, ഒന്നാം അല്ല ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്താ, തൗഹീദാണ്. ആ തൗഹീദിന്റെ ഭാഗം തന്നെയാണ് മുഹമ്മദ് നബിനെ സാക്ഷ്യപ്പെടുത്തൽ, അതിന്റെ ഭാഗം തന്നെയാണ് ഈസ അള്ളാഹുവിന്റെ മകനല്ല, പിന്നെന്താണ് അടിമയാണ്, പ്രവാചകനാണ് എന്ന് വിശ്വസിക്കില്ല, ഒക്കെ തൗഹീദ് തന്നെ. ഈ തൗഹീദ് ആര് സാക്ഷ്യപ്പെടുത്തുന്നുവോ അവരെന്തുണ്ട്, സ്വർഗമുണ്ട്. ആദ്യം സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞു മറ്റേ ഹദീസിൽ മുഅദ്ദിന്റെ, ഇവിടെ സ്വർഗമുണ്ട്, അപ്പൊ ഒന്ന് ഉറപ്പായി, മറ്റതില്ല എന്ന് ഉറപ്പായി, നരകല്ല എന്തുണ്ട്, സ്വർഗമുണ്ട്. അപ്പൊ ആ തൗഹീദിൽ ആര് സാക്ഷ്യപ്പെടുത്തുന്നുവോ, തൗഹീദിന്റെ ഫളിലാണ് അവിടെ വിശദീകരിക്കുന്നത്, ആ ഫളിൽ കൊണ്ട് എന്താ ഉണ്ടാകുന്നത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. മോളെ ഹദീസിൽ നമ്മൾ എന്ത് പറഞ്ഞു, അമ്നും ഹിദായത്തും വിശദീകരിച്ചു ആയത്തിൽ, ആ അമ്നും ഹിദായത്തിന്റെയും പൂർണ്ണതയും പറഞ്ഞു. പൂർണ്ണത കിട്ടണമെങ്കിൽ എന്തിന്റെ പൂർണ്ണത വേണം, തൗഹീദിന്റെ പൂർണ്ണത, അതിന്റെ പൂർണ്ണതക്കനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്, അമ്നും ഹിദായത്തും ഉണ്ടാകുന്നത്. അപ്പൊ ഖുർആന്റെ വിശദീകരണത്തിൽ തന്നെ അത് വന്നു, അത് ഹദീസുള്ള മിസലാസിനെ പഠിപ്പിക്കാൻ, തൗഹീദ് ഉണ്ടാകണം, തൗഹീദ് ഉണ്ടെങ്കിൽ എന്തു കിട്ടും, സ്വർഗം കിട്ടും. അവിടെയും എന്താണ്, എല്ലാവരുടെയും തൗഹീദ് ഒരുപോലെയാകണമെന്നില്ല, എന്നാ അതിൽ എന്തുണ്ട്, ദർജാത്തുണ്ട്, ഏറ്റക്കുറവുകളുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസ്, വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. കൂടെ പറഞ്ഞാൽ നിന്റെ ഈമാൻ തന്നെ എപ്പോഴും ഒരുപോലെ ഒരേ അളവിൽ നിൽക്കണമെന്നില്ല, സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇൽമിനനുസരിച്ച് ഒക്കെ എന്ത് ചെയ്യാം, കൂടാം കുറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ഈമാൻ എന്താകണമെന്നില്ല, ഒരേ അളവിൽ, ഒരേ മുസ്തവയിൽ, ഒരേ നിലവാരത്തിലാകണമെന്നില്ല, എന്താകാം, ആ കൂടാം കുറയാം, അളവിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഏറ്റ വ്യത്യാസം ഉണ്ടാവുന്നുള്ളത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയാണ്. അപ്പൊ അതിനനുസരിച്ച് എന്തിലും മാറ്റം വേണം, ഇതിന്റെ ഫലമായി കിട്ടുന്നതിലും എന്ത് വേണം, മാറ്റം വേണം. എന്താ ഫലം, സ്വർഗം. അപ്പൊ സ്വർഗത്തിലെന്തുണ്ട്, ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. സ്വർഗത്തിലെത്തി, എത്തിയാൽ തന്നെ എല്ലാവരും ഒരേപോലെയല്ല, അവിടെ എന്തുണ്ട്, എത്ര ദർജയുണ്ട്, നീണ്ട ഹരിത 100 ദർജകളുണ്ട്, 100 ദർജ, 100 ഗ്രേഡ്. ആ ഓരോന്നിനും ഇടയിലുള്ള അന്തരം, ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള അന്തരമാണ്, ഭൂമിന്റെ ആകാശത്തിന്റെ ഇടക്കുള്ള അന്തരം. ഇപ്പൊ ഇന്ത്യ ഒരു സാധനം വിട്ടില്ലേ, ഇത്ര കാലേ പോയിട്ട് ഇപ്പൊ ഈ 28-ാം തീയതി അവിടെ എത്താൻ പോവാണ് അല്ലേ, ചൊവ്വയിൽക്ക് എത്ര കോടിക്കണക്കിന് കിലോമീറ്ററാ യാത്ര ചെയ്യുന്നത്, അവതാലോചിച്ച് നിങ്ങൾ ഇപ്പോഴും കണ്ടെത്തില്ല, ഭൂമിയും ആകാശം എന്താ തന്നെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല, കണ്ടെത്തില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹ് വികസിപ്പിക്കുന്നു പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ആ ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള അന്തരം എത്രയാണോ അതാണ് സ്വർഗത്തിലെ 2 ദർജക്കിടയിലുള്ള അന്തരം, അങ്ങനത്തെ 100 എണ്ണം. അപ്പൊ എന്തായിരിക്കും അതിന്റെ സ്ഥിതി, ആലോചിച്ച് നോക്കി എത്ര ഉണ്ടാവും, അതിൽ താഴെയുള്ളവൻ മേലോട്ട് നോക്കിയാൽ മേലുള്ളവൻ കാണാനാണ്, ഇത്രയൊക്കെ അന്തരം ഉണ്ടെങ്കിലും താഴെ തട്ടിലുള്ളവൻ മേലെ തട്ടിലുള്ളവൻ നോക്കിയാൽ ഏത് നല്ല പ്രകാശത്തോടു കൂടിയുള്ള നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ നോക്കിയാൽ കാണും. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അല്ലേ? അതുകൊണ്ടാണ് ഊഹിക്കാൻ ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗം തന്നല്ലേ. മനസ്സ് ചിന്തിക്കാത്തത്, കണ്ണുകൊണ്ട് കാണാത്തത്, ചെവികൊണ്ട് കേൾക്കാത്ത സ്വർഗം അതാണ് അല്ല. അങ്ങനത്തെ കാര്യങ്ങൾ സ്വർഗം കിട്ടാൻ പോണു. അപ്പൊ അത്ര അന്തരം എന്തിനാ അള്ള വെച്ചത്? അല്ലെങ്കിൽ ഇത്ര നൂറ് ഈ നിലക്കുള്ള ദർജ എന്തിനാ അള്ള വെച്ചത്? ഈമാനിൽ എന്തുണ്ട്? കുറവുണ്ട്. അപ്പോ എത്ര പൂർണ്ണമാണോ അതിനനുസരിച്ച് പൂർണ്ണമായ ദർജ അവിടെ കിട്ടും, അവിടെ കിട്ടും. എത്ര കുറയുന്നുവോ അതിനനുസരിച്ചുള്ള കുറവും അവിടെ. അപ്പൊ സ്വർഗത്തിൽ എത്തിയാലും എന്തുണ്ടാവും? ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കേണ്ടത്? ലാസ്റ്റ് പോണ ഒരാളുണ്ട്, കിട്ടുണ്ടാവും. നിങ്ങളുണ്ടായത് ഇവിടെ പറയാൻ സമയമല്ല, നമ്മൾ വിഷയത്തിൽ വരാത്തനെ പറയാക്ക. എന്താ ഒന്ന് അങ്ങോട്ടൊന്നും പോണ്ട, മോകാ തിരിച്ചു തന്നെ അറിഞ്ഞു ചോദിക്കുക. പിന്നെ പറഞ്ഞ ലേശം അടുപ്പിച്ചിരുന്ന, പിന്നെ പറഞ്ഞ വാദമ കയറിക്കുന്ന, അങ്ങനെ ഇവർ കയറി പോവാൻ അല്ലേ. അപ്പൊ അങ്ങനെ എങ്ങനെ കയറി മതിയോ? മതിയോ? പോരാ. വിചാരണ കൂടാതെ അതിശക്തമായ വേഗത്തിൽ കൂട്ടമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത്, ആ കൂട്ടത്തിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അപ്പൊ അവിടെ എത്തണമെങ്കിലും എന്ത് വേണം? ഈ തൗഹീദ് എന്ത് വേണം? പൂർണ്ണത വേണം. അപ്പൊ ഇവിടെ നമുക്കുള്ള തെളിവെന്താ? അലാ മാ, അവസാനം പറഞ്ഞ കാര്യം അലാ മാ ഖാന മിനൽ അമൽ. ഇവിടെ ഈ അമലെന്താ? ഈമാൻ എന്നാൽ അറിവ് മാത്രമല്ല, ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊന്ന്, അറിവ് മാത്രമല്ല, അമലും മാത്രമല്ല, പറയലും മാത്രമല്ല, പിന്നെന്താണ്? മനസ്സിലുണ്ടാകണം, അമലും ഉണ്ടാകണം. അപ്പൊ മുകളിൽ പറഞ്ഞ ഷഹാദത്ത്, ഇപ്പൊ മുഹമ്മദ് അള്ളാഹിന്റെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് സാക്ഷ്യപ്പെടുത്തി, എന്നിട്ട് വേണം അതിന്റെ വിപരീതം ചെയ്യുക. അടണ്ടോ? അമലുണ്ടോ? ഇല്ല. മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകൻ തന്നെ സാക്ഷ്യപ്പെടുത്തി, പക്ഷെ മുഹമ്മദ് പറഞ്ഞ ഹരീസ് നമുക്ക് വേണ്ട, അത് പാട നിൽക്കട്ടെ, അല്ലെങ്കിൽ പറയാൻ സമയത്തില്ല, അല്ലെങ്കിൽ അങ്ങനല്ല, അതിങ്ങനെയാണ്, പച്ചയെ നിശ്ചയിക്കാനല്ല. അപ്പൊ എല്ലാ ഹരി പലജാതി പറ്റാത്ത ഹരീസൊക്കെ അവനാണ് എത്താത്തതൊക്കെ നിശ്ചയിക്കാൻ, അതിന് മത്സരപ്പോ അതിനാണ് ഇപ്പൊ ക്യാമറ നടത്തുന്നത്. ഏത് അത് നിശ്ചയിക്കാനുള്ള കാര്യം? അപ്പോ ഓൻ സാക്ഷ്യപ്പെടുത്തി തൊള്ളോണ്ട് അമലുണ്ടോ? ഇല്ല. ഓൻ സ്വർഗത്തേക്ക് എത്തുന്നല്ല, എന്നാൽ ഇതൊക്കെ അംഗീകരിച്ച് ഒന്നും നിഷേധിക്കില്ല, ശിർക്കും വന്നിട്ടില്ല, നബിനെ നബിന്റെ സുന്നത്തിന് എതിർത്തിട്ടില്ല, എന്നാൽ ചെറിയ കുറവുകളൊക്കെ വന്നു അല്ലേ. അപ്പൊ പൂർണ്ണത ഉള്ളവനുണ്ട്, കുറവുകളുണ്ടോ? അലാമാ ഖാന മിനൽ അമൽ. അപ്പൊ അമലുണ്ടാകണം. ഈ അമലിന്റെ തോതനുസരിച്ചാണ് എന്ത് കൊടുക്കുന്നത്? അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. മനസ്സിലേ? നേരത്തെ പറഞ്ഞ അമനും ഹിദായത്തും അതിന്റെ പൂർണ്ണതയും അപൂർണതയും നമ്മൾ പറഞ്ഞു. അതേപോലെ ഇവിടെയും എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയുമാണ്. അപ്പൊ വാക്കും ഉണ്ടാകണം, സാക്ഷ്യപ്പെടുത്തണം, അതനുസരിച്ച് പ്രവർത്തനം ഉണ്ടാകണം. അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് എന്ത് കിട്ടുക? ആ അദ്ഖലഹു അദ്ഖലഹുല്ലാഹുൽ ജന്ന എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കേണ്ടത് എന്താ? അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താനാണ്. ഇനി ഒമ്പരെ ഒരു ഹദീസുണ്ട്, ഇതിന്റെ ബാക്കി കുറച്ചുകൂടി വിശദീകരിക്കേണ്ടത് ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കാം. ഇതൊന്ന് ആ ആയത്ത് ഹദീസൊക്കെ ഒന്ന് വായിച്ചോക്കണുണ്ടോ? ഒന്ന് വായിച്ചു നോക്കുക. ആയത്തുങ്ങൾ നിർബന്ധമായും കാണാപിടിക്കുക, കാണാപിടിക്കുക. ഇത് ആ തുടക്കത്ത് പറഞ്ഞിട്ട് എന്താണ്? കേൾക്കാൻ മാത്രമല്ല, ഹിഫ്ളാക്കാനും പ്രവർത്തിക്കാനും പകർത്താനും പഠിപ്പിക്കാനും. അപ്പൊ ഈ ആയത്തൊക്കെ നമ്പറുണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ, കയ്യിലല്ല ഫോണിൽ തന്നെ, പുരയിലല്ല ഫോണിൽ തന്നെ ഉണ്ടാവും ഖുർആനും പരിഭാഷയുണ്ട്. അപ്പൊ ഏത് നടത്തത്തിൽ എപ്പോഴും നമുക്കിത് വെച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ആ കടലാസ് നിങ്ങളുടെ കയ്യിലെടുക്കുക. ഇത് പെട്ടെന്ന് വെച്ച് പോകേണ്ടത് സ്കൂളാണ്, അടുത്താഴ്ച എപ്പോഴും ഉണ്ടാവില്ല. ഇത് എങ്ങനെ പല സ്ഥലത്തും കോപ്പി എടുത്ത് കൊടുത്തിട്ട് ഇത് ഇപ്പൊ ഇവിടെ തൊട്ടേ അറിയി പോകുമ്പോൾ ഇത് തന്നോന്റെ തന്നെ കൊടുക്കും, പിന്നെ അടുത്താഴ്ച അവൻ കാണൂല, അല്ലെങ്കിൽ കോപ്പി പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ കോപ്പി വെറുതെ ഇപ്പൊ എത്രയോ സ്ഥലമുണ്ട്. അപ്പൊ ആ കോലത്തിലാക്കി ഇത് കൊണ്ടിറക്കണം, അടുത്താഴ്ച വരുമ്പോൾ കയ്യിലുണ്ടാകണം. വായിച്ചൊക്കെ പഠിക്കാനുള്ള ഡോക്ടർ കബനാത്തിന് ഹസനാഫില്ലാഹ് ഹസനത്തം വഹനാദാബ്.